നമ്മൾ ബൈബിളിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സബ്ജക്റ്റാണ് കുടുംബജീവിതം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കുടുംബം. പക്ഷേ സ്റ്റേറ്റിനെക്കാട്ടിലും ഒക്കെ മുമ്പിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഫാമിലി. പക്ഷെ ഇന്ന് സ്റ്റേറ്റൊക്കെ ഫാമിലി ഇടപെട്ട് ദൈവത്തിന്റെ ഒരു ബിസിനസ്സിനെ നൌ ഇസ് ടേണിംഗ് ടു സ്റ്റേറ്റ് ബിസിനസ്, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇനിഷ്യൽ പേജസ് ഓഫ് ബൈബിൾ നമ്മൾ വായിക്കുന്നത് ഇൻ ജനസിസ് ഇറ്റ്സെൽഫ് 2:24. ദാറ്റ്സ് വൈ എ മാൻ ലീവ്സ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ഹീസ് യുണൈറ്റഡ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് ദേ ബിക്കം വൺ. ഒരു അവർ അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായിത്തീരും. കർത്താവ് ആ വാക്ക് നമ്മൾ മാത്യു 19 വായിക്കുന്നുണ്ട്. കർത്താവ് അതേ വാക്യം വീണ്ടും കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, എന്തുവാ അവര് അതുകൊണ്ട് അവര് ഒന്നായിത്തീരും, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പോളും ഇതേ വാക്കുകള് എഫിഷ്യൻസ് 5:31 നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ഇരുവരും ഒരു ദേഹമായിത്തീരും, മേലാൽ അവർ രണ്ടല്ല ഒന്നത്രേ, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചല്ലേ പറയുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ബൈബിളിന്റെ ബിഗിനിങ്ങിൽ ദൈവം തന്നെയും യേശു ക്രിസ്തുവും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരും വളരെ എംഫസൈസ് ചെയ്തൊരു വാക്ക് കാര്യമാണ് ഫാമിലിയിലെ വണ്ണസ്. കാരണം ഫാമിലി റിഫ്ലക്ട്സ് ഗോഡ്സ് റിലേഷൻഷിപ്പ് വിത്ത് ചർച്ച് അല്ലെ. ഇപ്പം ബൈബിളിൽ ദൈവവും പിതാവുമായിട്ടുള്ള ബന്ധം, കർത്താവും പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതും സഭയും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ശരീരവും തലയും എന്നുള്ള ആ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം കാരണം മനുഷ്യന് മനസ്സിലാകാവുന്ന ഏറ്റവും ബെസ്റ്റ്, ഇപ്പം ദൈവവും പിതാവും പുത്രനും എങ്ങനെ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ് ഇസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ അല്ലേ. ദേ ആർ ടു ബട്ട് വൺ. അതേ സമയം തന്നെ അതുപോലെ തന്നെ ക്രിസ്തുവും സഭയും എങ്ങനെയായിരിക്കുന്നു ഒന്നായിരിക്കുന്നു എന്ന് പറയുന്നതും വണ്ണസ് ആണ്. പക്ഷെ ആ വണ്ണസ്സും മനസ്സിലാകുന്നതിന് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ആസ് ക്രൈസ്റ്റ് ആസ് യുവർ ബോഡി ആൻഡ് ഹെഡ് ആർ വൺ. അപ്പൊ ആ അത്രയ്ക്ക് ശക്തമായ, അപ്പൊ അതിൽ കൂടുതലൊരു വണ്ണസിനെ കുറിച്ചൊരു എന്തുവാ ഒരു എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്ത ഒന്ന്, രണ്ടല്ലാത്ത ഒന്ന്. ആ വണ്ണസിലേക്ക് അത് നമ്മൾ കർത്താവിന്റെ പദ്ധതിയിലെ ഒരു വലിയ ഭാഗമാണ് ഈ വണ്ണസ് അല്ലേ. അത് നമ്മള് ജോൺസ് ചാപ്റ്റർ 17 വായിക്കുന്ന എങ്ങനെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മൾ ഒന്നാകുക. സോ ഈ ടോട്ടൽ യൂണിറ്റിയാണ് എന്തുവാ, ഞാൻ ഇവരിലാകുക, അവരെന്നിലാകുക, ഇവരും ഞാനും നിന്നിലാകുക. വണ്ടർഫുൾ പ്ലാൻ ഓഫ് ഗോഡ്. അതാണ് ആ വണ്ണസിലെ, അതാണ് ദൈവത്തിന്റെ മൊത്തം പദ്ധതി തന്നെ ആ വണ്ണസിലേക്കുള്ള ഒരു പ്ലാനാ. ആ വണ്ണസ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന, എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വേദിയാ ഫാമിലി മനുഷ്യ. കാരണം ദൈവ ക്രിസ്തുവും സഭയും തമ്മിലുള്ള വണ്ണസിന്റെ റിപ്ലിക്ക ആയിട്ട്, റിഫ്ലക്ഷൻ ആയിട്ട്, എക്സാമ്പിൾ ആയിട്ട് ലോകത്തിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു വിശ്വാസം കണ്ടു ചെയ്യാൻ, ഇവര് വന്നായിരിക്കുന്ന പോലെ കർത്താവും സഭയൊന്നായിരിക്കുന്നതെന്ന് പറയത്തക്കവണ്ണം ഒരു സാക്ഷ്യമായിട്ട് മാറണം. പിന്നെ ലോകത്തിലെ ഒരു വലിയൊരു ഫാമിലിയിലെ ആ വണ്ണസ് ഒരു വലിയ വിറ്റ്നസിങ് അല്ലേ. ഇപ്പം ചിലപ്പോഴൊക്കെ ചില ഫോറിനേഴ്സിനെ കാണുമ്പം അവര് ചോദിക്കുക, നിങ്ങൾ എത്ര വർഷമായ കാര്യമാണ്? ഞങ്ങൾ 25, ഞാൻ 26, 27 വർഷമായി. അപ്പൊ 27 വർഷം ഒന്നിച്ചോ എന്നൊക്കെ അവർ കണ്ണു മടുപ്പിച്ചാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊന്ന് വിശ്വസിക്കാൻ ഇല്ല. അപ്പൊ അങ്ങനെ 27 വർഷം, 30 വർഷം, 50 വർഷം ഒക്കെ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ അവരെ സംബന്ധിച്ചുള്ള ഒരു വണ്ടറായിരിക്കുന്ന ഒരു ലോകത്താണ് വി ആർ ലിവിങ് അല്ലേ. അങ്ങനെയുള്ളിടത്ത് നമ്മൾ അങ്ങനെ ഈ പ്രത്യേകിച്ച് യുഎസിൽ 3-2 കല്യാണങ്ങളും പൊളിയുന്ന ഒരു രാജ്യമായിരുന്നു. 3-2 കല്യാണം, അപ്പോ 3-1 സർവൈവ് ചെയ്യുന്നുള്ളു. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി തന്നെ ഇവിടെ ഒരു വലിയ വിറ്റ്നസിങ് ആണ്. അവർ നമ്മളോട് അത് കണ്ടിട്ട് തന്നെ ചോദിക്കണം, നിങ്ങൾ എങ്ങനെ ഈ കഴിയുന്നതെന്ന് പറയുമ്പോൾ ഐ തിങ്ക് വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ഗോസ്പെൽ ത്രൂ ദാറ്റ്. അങ്ങനെ ഒരു വിറ്റ്നസിങ് ആയിട്ട് നമ്മുടെ ഫാമിലി ലൈഫ് ഈ രാജ്യത്ത് മാറാൻ പറ്റുമോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഈ സന്ദേശം തരുന്നത്. സോ എങ്ങനെയാ ഈ വണ്ണസ് തുടങ്ങുന്നത്? മാരേജ് ഈസ് എ കവനന്റ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് വിമൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രീ ആൻഡ് മ്യൂച്വൽ കൺസെന്റ് ആൻഡ് ഗോഡ്സ് ആക്ഷൻ. അപ്പം ഫ്രീ ആൻഡ് മ്യൂച്വൽ കൺസെന്റിൽ കൂടെ ഞങ്ങൾ തന്നെ ഇന്ന് തൊട്ട് എന്തുവാ മരണപര്യന്തം ഒന്നായി തീരാമെന്നുള്ള ഒരു പ്ലഡ്ജ് എടുത്തുകൊണ്ടാണ്. ആരോടാ പ്ലഡ്ജ് ചെയ്യുന്നത്? ദൈവം ത്രിയേക ദൈവത്തോട് പ്ലഡ്ജ് ചെയ്തുകൊണ്ടാ കല്യാണം. ഹൗ മെനി യങ്സ്റ്റേഴ്സ് ആർ ബോധേഡ് അബൌട്ട് ഇറ്റ്? ആരോടാ പ്ലഡ്ജ് ചെയ്യുന്നതെന്ന്? ദൈവത്തോടാ പ്ലഡ്ജ് ചെയ്യുന്നത്. എന്നുവരെ ജീവിക്കാമോ നാം? നീ ഞങ്ങളെ വേർപിരിക്കുന്നതും വരെ ഞങ്ങൾ ജീവിച്ചോളാമെന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ്. സോ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി അല്ലേ? വലിയൊരു കമ്മിറ്റ്മെന്റ് അല്ലേ? പക്ഷെ ഇപ്പൊ അതിന്റെ ഗ്ലാമറസ് വശത്തെ കുറിച്ച് ഒത്തിരി ആൾക്കാർ ചിന്തിക്കുമ്പോ നമുക്കറിയാമല്ലോ, അതിന് അന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, കളറിങ് കളേഴ്സ് പോലും, അന്നത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള എത്ര മാസത്തെ ഡിസ്കഷൻ. പക്ഷേ ആ മാരേജ് എന്ന് പറഞ്ഞ ഫങ്ഷന്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്ടിനെ കുറിച്ച് എത്ര എത്ര അവേഴ്സ് വി സ്പെൻഡ് ഫോർ ദാറ്റ്? എത്ര സമയം ചിന്തിക്കുന്നു? അയ്യോ, അത് കളറ് മാറ്റിങ്ങ, പൂവിന്റെ കളറ്, ഉടുപ്പിന്റെ കളറ്, മറ്റേ വരുന്ന കുട്ടികളുടെ കളർ, ഇതെല്ലാം ഭയങ്കര എത്ര മണിക്കൂർ വർഷങ്ങളെ ഇമെയിലും സന്ദേശങ്ങളും ഒക്കെ കൊടുത്താണ് നമ്മളതൊക്കെ ഒന്ന് മാച്ച് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഈ ഫാമിലി ലൈഫ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എന്തുമാത്രം ചിന്തി? ഇപ്പം വിവാഹ ദിവസമാണോ വിവാഹ ഫംഗ്ഷനാണോ വിവാഹമാണോ ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ നാട്ടിൽ ഒരാൾ ജീവിക്കുന്നതിനെ ഹൗസിന് വേണ്ടിയാണ്. ഇവിടെയും പലരും ഒരാഴ്ച കൊണ്ട് 19 വർഷം കഷ്ടപ്പെടുന്നതിന്റെ പകുതി കാര്യം ഹൗസിനാ പോകുന്നത്. ഹോം ഓർ ഹൗസ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്? സോ ഹോം ബിൽഡപ്പ് ചെയ്യാൻ എന്തോ എഫർട്ട് എടുക്കുന്നുണ്ട്. ഒരാഴ്ച മുഴുവൻ യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ ഹൗസ്, ബട്ട് ഹൗ മച്ച് ടൈം യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ ഹോം? ചിന്തിക്കേണ്ട കാര്യമല്ലേ? ആണോ ഇല്ലേ? വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്? അപ്പം ബിബ്ലിക്കൽ ബൈബിളിന് നമ്മള് ഇപ്പം ഇതിനെ കുറിച്ചൊക്കെയാണ്, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചും ക്രൈസ്റ്റിന്റെ ലോർഡ്ഷിപ്പിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥമാണ്. അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബൈബിള് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തെ അതേ പ്രാധാന്യതയോടെ നമ്മൾ കൊടുക്കണം. സോ മാത്രമല്ല, അന്ന് എന്തോ പറയുന്നേ, അത് പിന്നീട് ഞാൻ പറയാം. നീഡ് ഓഫ് വൺനെസ്, ഹിബ്രൂ വേർഡ് വൺനെസിന്റെ മീനിങ് ദ യുണൈറ്റഡ് ആൻഡ് യുണിഫൈഡ് ടുഗദർ, ക്ലീങ് ഓർ ക്ലൂ ടുഗദർ എന്നൊക്കെയുള്ള വാക്കാണ്. ഇപ്പം ക്ലിങ് ടുഗദർ, ഗ്ലൂ ടുഗദർ, യുണൈഫൈഡ് ടുഗദർ, യുണൈറ്റഡ് ടുഗദർ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ? സത്യത്തിൽ ഒരുപോലുള്ളവരാണോ? തന്നെയല്ല, ഇപ്പം ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നത് അങ്ങനെ, ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു ബി എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം പക്ഷേ ബൈബിൾ പറയുന്ന കല്യാണം ആര് തമ്മിലുള്ള? അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പൊ ഈ ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഫ്രീഡം ഒക്കെ നല്ലതാണ്, ഐ ആം പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. പക്ഷെ അത് എക്സ്ട്രീം ലെവലിൽ പോയിട്ട് കല്യാണത്തിന് ജെൻഡർ ഇക്വാലിറ്റി ആയതുകൊണ്ട് അത് ആണും പെണ്ണുമാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ആരായാലും മതി എന്ന് പറയുന്ന എക്സ്ട്രീം ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ അങ്ങേ എക്സ്ട്രീമാണ്. ആണോ അല്ലയോ? ആണ്. അപ്പൊ അവിടെയൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് വിചാരിക്കും, ഐ ഡോണ്ട് നോ അബൌട്ട് ദ സൺഡേ സ്കൂൾ ഹിയർ, ഐ തിങ്ക് നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ ഇതുപോലുള്ള ബേസിക് സബ്ജക്ട്സുകൾ അല്ലേ, വോൾട്ടേജ് വലിയ നമുക്ക് കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളൊന്നും പഠിക്കുന്നതിനേക്കാളും വളരെ പ്രാക്ടിക്കൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്നത്, വാട്ട് ഈസ് ഫാമിലി, വാട്ട് ഈസ് ദ പ്ലഡ്ജ്, വാട്ട് ഈസ് ദ ഡിസിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കുന്ന വളരെ, എനിക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് ദ സിലബസ്, അത് ഉണ്ടാകുന്നത് നല്ലതായിരിക്കണം, ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. So marriage is a mysterious sign of union of Christ and church. It's a component of relationship between a male and female. Appo engena nammude stage sadharana ee oneness kalyanam okke aalochikkumbo aadyam thonna endo meechili pillarakke attraction ad important aa, njan orthum attraction thonnatha oraale kalyanam or attraction thonnatha oraale kalyanam kadikkanam nu njan parayathilla, kaaranam mutual attraction is essential for a mutual relationship, especially a marriage relationship. പക്ഷെ അട്രാക്ഷൻ, ഫിസിക്കൽ ലുക്ക്, ഏജ്, ബോഡി ടൈപ്പ്, കരിയർ ഇതുപോലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഒക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാട്ടിലും ലോങ്ങർ ഇമ്പോർട്ടൻസ്, ലോങ്ങർ ആയിട്ട് സസ്റ്റെയിൻ റിലേഷൻഷിപ്പിനെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് കമ്പാറ്റബിലിറ്റി അല്ലേ? മലയാളികളൊക്കെ ആണെങ്കിൽ കമ്പാറ്റബിലിറ്റിയെ കുറിച്ച് ഇപ്പം പിള്ളേരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, പ്രായമുള്ളവർ ആരും ചിന്തിക്കുന്നതില്ല. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ മാച്ചിങ് ആണോന്ന് ഒട്ടുമേ ശ്രദ്ധിക്കുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? അവര് തമ്മിലുള്ള പേഴ്സണാലിറ്റികൾ തമ്മിൽ മാച്ചിങ് ആണോ അല്ലേ? മിണ്ടുന്ന ആളിനെ ഇഷ്ടമില്ല, പക്ഷെ മിണ്ടുന്ന ആളിനെ കേട്ടുക, മിണ്ടുന്നാളും മിണ്ടാത്ത ആളും തമ്മിൽ ഓപ്പോസിറ്റ് തമ്മിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓപ്പോസിറ്റ് തമ്മിൽ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്, കാരണം ഒരാൾക്കില്ലാത്തോ മറ്റേ ആൾക്കുള്ളതാണ് നല്ലത്. രണ്ടു ഒരേ ഒരുപോലെ ആയാൽ കുഴപ്പമോ? പക്ഷെ ഈ ഓപ്പോസിറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം, അതിന്റെ ഓപ്പോസിറ്റിനെ ലൈക്ക് ചെയ്യണം. എന്റെ സ്വഭാവം ഏറ്റവും നല്ലത്, മറ്റേത് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റേയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. സോ ഓപ്പോസിറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം, ഓപ്പോസിറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലേ കല്യാണം കഴിക്കാവൂ. ഓപ്പോസിറ്റ് തമ്മിൽ കൂടും, ഓപ്പോസിറ്റ് കൂടുന്തോറും അഡ്ജസ്റ്റ്മെന്റിന്റെ ഡിമാൻഡ് കൂടുക അല്ലേ? ഡിഫറൻസ് കൂടുന്തോറും ഡിമാൻഡ്സ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് കൂടുക. ഫ്ലെക്സിബിലിറ്റി കൂടിയെങ്കിലേ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ ഓപ്പോസിറ്റ് കല്യാണം കഴിക്കുന്നവർക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി വേണം, അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവും വേണം. ഇതില്ലെങ്കിൽ ഡിഫറൻസ് കുറഞ്ഞതാണ് കല്യാണം. ഏകദേശം ഒരുപോലുള്ള ഒരു കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഫാമിലിക്ക് ആസ് എ ഹോൾ പലപ്പോഴും നല്ലതല്ല, കാരണം ദൈവഹിതം പലപ്പോഴും, ദൈവം പലപ്പോഴും, ഞാൻ പല കപ്പിൾസിനെ ഇവർ വേറെ ഒരാളുമായിട്ടും മാച്ച് ചെയ്യത്തില്ല. ഇവർ തമ്മിലായോട്ടാ പോകുന്നത്. അങ്ങനെ ഒത്തിരി കപ്പിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ദൈവം വണ്ടർഫുൾ ആയിട്ട് അവരെ തമ്മിൽ യോജിപ്പിച്ചേക്കും. അതുകൊണ്ട് മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ഹോബീസ്, പേഴ്സണാലിറ്റി ഫാക്ടർ, ക്യാരക്ടർ, ഇതൊക്കെ നമ്മൾ അതിനേക്കാളിലും സ്റ്റഡീസ് കാണിക്കുന്നത് ലോങ്ങർ റിലേഷൻഷിപ്പ് എപ്പോഴും ഷെയർഡ് വാല്യൂസും കമ്മിറ്റ്മെന്റിലും ഉള്ള സമയങ്ങളാണ് ലോങ്ങർ ഇയേഴ്സ്. ഈ അട്രാക്ഷനും ഒക്കെ കുറച്ച് കഴിയുമ്പം പോവും, കുറച്ചൊക്കെ കുറയും. കമ്പാറ്റബിലിറ്റിയും ചിലപ്പോ ഇഷ്യൂ, എല്ലാ ഏരിയയിലും ചിലപ്പോ കമ്പാറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനും അപ്പുറത്ത് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പിന് എന്തുവാ കമ്മിറ്റ്മെന്റ് ഓഫ് വാല്യൂസിലുള്ള ഷെയർഡ് വാല്യൂസ് സച്ച് ആസ് ഫെയ്ത്ത്, കമ്മിറ്റ്മെന്റ്, ഷെയർഡ് സ്പിരിച്വൽ ലൈഫ്, പേരന്റിംഗ്, ഇതിനകത്തുള്ള മ്യൂച്വൽ റെസ്പെക്ട്, ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി, വാലിഡേഷൻ, ഓണർ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുള്ള ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഞാൻ ഈവൻ സ്പിരിച്വൽ ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് പോകുന്ന രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചാൽ പോലും ഏത് സുവിശേഷ വേലയ്ക്കാണെന്നുള്ളതിനെ കുറിച്ച് ബോധം വേണം. ഇപ്പൊ ഒരു വില്ലേജ് മിനിസ്ട്രിക്ക് പോകുന്ന ആളും ഒരു ക്രൂസൈഡ് നടത്തുന്ന ആളുടെയും പേഴ്സണാലിറ്റി ഒരുപോലാണ്, മിനിസ്ട്രി ഒരുപോലാണ് ആണോ? കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെയും ഒരു സീനിയേഴ്സിനിടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെയും പേഴ്സണാലിറ്റി ഒരുപോലായിരിക്കും. ചർച്ച് മിനിസ്ട്രിക്ക് പോകുന്ന ആളുടെ മിനിസ്റ്റി അല്ലേ? ക്രോസ് കൾച്ചർ മിനിസ്ട്രിക്ക് പോകുന്ന ഒരാൾ, ട്രാൻസ്ലേഷൻ മിനിസ്ട്രിക്ക് പോകുന്ന ഒരാൾ, എവിടെയും ട്രൈബ്സ് നമ്മൾ കണ്ടില്ലേ? ട്രൈബ്സിന്റെ അവിടെ പോയി താമസിക്കുക, അവരോട് മിംഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടൊന്നും നടക്കുന്ന കാര്യം അല്ല. അപ്പൊ ഈയിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു കപ്പിള് വന്നു, അവര് തമ്മിലുള്ള ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. നമ്മുടെ ഇവാഞ്ചലിസ്റ്റാ, എന്താ കാര്യം എന്നറിയാമോ? അദ്ദേഹം ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ജോലി രാജിവെച്ചിട്ട് കേരളത്തിലെ വസ്തുവും വീടും കൂടെ പോലും സെൽ ചെയ്തിട്ടാ യുഎസിന് പോയി, അല്ല നോർത്ത് ഇന്ത്യക്ക് പോയ. കാരണം ഇനി എന്തെങ്കിലും ഹാർഡ്ഷിപ്പ് വന്നാലും നെവർ ടേൺ ബാക്ക്. അതുകൊണ്ട് ഇവിടെ ഒന്നും കണ്ട, ഇവിടെ എല്ലാം ഉണ്ടാക്കി തോന്നും, അതുകൊണ്ട് അതുപോലും വിട്ടിട്ട് പോയ. അപ്പൊ അയാളുടെ കമ്മിറ്റ്മെന്റ് ലെവൽ മനസ്സിലായി. ഹി ബിലീവ്സ് ദാറ്റ് നോട്ട് ഓൺലി ക്രൈസ്റ്റ് ഇൻകാർനേറ്റഡ്, ദ ഗോസ്പൽ ഓൾസോ ഇൻകാർനേറ്റഡ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പോയി അവരുടെ ഭാഷ പഠിച്ച്, അവരുടെ വേഷം ധരിച്ച്, അവരുടെ കൂടെ താമസിച്ച്, അവരുടെ വില്ലേജ് വീടെടുത്ത് താമസിച്ചു. ആ വില്ലേജ് എന്ന് പറഞ്ഞാല് പിള്ളേരൊന്നും സ്കൂളിൽ പോകുന്നതല്ല, ഒട്ടും ഹൈജീനിക് അല്ല, നമുക്കൊന്നും ഒരു ദിവസവും താമസിക്കാൻ പറ്റാത്ത സ്ഥലം. വൈഫ് പറഞ്ഞു, ഓക്കെ, ഐ ആം റെഡി ടു കം വിത്ത് യു, ഐ ആം റെഡി ടു വർക്ക് വിത്ത് ദം, ബട്ട് ഓൺലി കണ്ടീഷൻ we have to stay in a city and we have to send our children to normal school and then we can go to the village and do the ministry and come back. My husband was not, I will not stay in city, we will stay in village with them. Abram avade സ്കൂളിൽ പോകാത്ത പിള്ളേരെ അൺകൾച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലിലുള്ള പിള്ളേരുമായിട്ട് നമ്മുടെ പിള്ളേരെ വളർത്തുവോ? വൈഫിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവസാനം ഇത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളവർ പോയി, രണ്ടു മൂന്ന് വർഷം വഴക്കുണ്ടാക്കിയതല്ല, അതൊന്നും നടന്നില്ല. ഞാൻ പറയുന്ന ഒരു ആക്ച്വൽ ഉദാഹരണം, എന്റെ ഒരു ക്ലയന്റിന്റെ ഉദാഹരണം. അപ്പോ ഒരു ഒരു കമ്മിറ്റ്മെന്റിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് പോലും എന്തുമാത്രം ആരവിടെ ശരി ആരാ തെറ്റൊന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല, ഭയങ്കര സബ്ജക്റ്റീവായ ഒരു കാര്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ആ കമ്മിറ്റ്മെന്റ് ലെവലിൽ അത്രയും കമ്മിറ്റ്മെന്റിലുള്ള വ്യത്യാസം പോലും ക്യാൻ ക്രിയേറ്റ് കോൺഫ്ലിക്ട്. അപ്പോൾ പിന്നെ വളരെ വ്യത്യാസം, വേലയ്ക്ക് പോകണമെന്ന് താല്പര്യമുള്ളവരും വേലയോട് ഇഷ്ടമില്ലാത്തവരും തമ്മിൽ കൂടിയാലോ, കൊടുക്കണമെന്ന് താല്പര്യമുള്ളവരും കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവരും തമ്മിൽ കൂടിയാലോ, ഹോസ്പിറ്റാലിറ്റി ഇഷ്ടമുള്ള ഒരാളും ആർക്കും പച്ചവെള്ളം കൊടുക്കാതെ തമ്മിൽ കൂടിയാലോ, ഇങ്ങനെ വൈകി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഡിഫറൻസ്. ഇതൊക്കെ ചർച്ച ചെയ്യണം, ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ പിള്ളേർ കുറച്ച് ഡേറ്റിംഗ് ഒക്കെ, എന്നാലും ഇവിടെ ഡേറ്റിംഗ് കഴിഞ്ഞ പിള്ളേരും ഇപ്പൊ ഡേറ്റിംഗ് ഉള്ളിടത്ത് എന്താ ഇത്രയും ഡിവോഴ്സ് റേറ്റ് കൂടുതല്? ഇവിടെ എനിക്ക് അന്ന് ഈ 10 വർഷം പ്രേമിച്ച ഒരു കൗൺസിലിംഗ് വന്നു, 1 വർഷമായുള്ളൂ പിരിയണമെന്നാ. അപ്പൊ 10 വർഷം പ്രേമിച്ചിട്ട് മനസ്സിലായില്ല, കാരണം ഈ പ്രേമിച്ചു നടക്കുമ്പോൾ ഒന്നും ഇത്രയും ഡെപ്ത് ഉള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ഇവര് ഇങ്ങനെ അടിച്ചു കളിച്ച് ആ തമാശയായിട്ട് ഇങ്ങനെ പോകും, പക്ഷെ ആക്ച്വൽ ലൈഫ് ചിലര് അന്നേക്ക് എന്റെ കൂടെ കൂടിക്കഴിഞ്ഞ് മാറ്റാമെന്നുള്ള വിശ്വാസത്തിലാണ് കിട്ടുന്നേ, അത് നടക്കത്തില്ല. ക്യാൻ യു അക്സെപ്റ്റ് ദിസ് പേഴ്സൺ ആസ് ദേ ആർ? ഈ പരുവത്തിൽ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ? അല്ലാതെ മാറുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ആരെ കെട്ടണ്ട, ഈ പരുവത്തിലുള്ള ആളിനെ കെട്ടാൻ തയ്യാറാണെങ്കിൽ കെട്ടിയാ മതി. ഇത് പലരും മാറ്റാനുള്ള ശ്രമമാണ് ഈ വഴക്കുണ്ടാക്കുന്ന പ്രധാന കാരണം. കിട്ടിയ ദിവസം തൊട്ട് എന്താ ചെയ്യാം? ദേ ആർ ട്രൈങ് ടു ചേഞ്ച് ദ അതർ പേഴ്സൺ അല്ലേ, അവിടെ ആ പിന്നെ ഗുസ്തി നടക്കുന്നേ. അല്ല, കിട്ടിയ ആളിനോടൊപ്പം ജീവിക്കാൻ എന്നെ മാറ്റുമല്ല, കിട്ടിയ ആളിനോടൊപ്പം ജീവിക്കണമെങ്കിൽ അവര് മാറണമെന്നാ പറഞ്ഞത്. മറ്റേ ആളെ മാറ്റുക. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലാണ് മിക്ക ദിവസവും നടക്കുന്ന കോൺഫ്ലിക്ട്, ശരിയല്ലേ? അതേസമയം വളരെ കുറച്ച് പേരെ എനിക്ക് ദൈവം തന്ന ആളിനോടൊപ്പം ജീവിക്കാൻ ഞാൻ എന്ത് മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കുന്നു. ഞാൻ രണ്ടുപേര് തമ്മിൽ സ്വയം മാറാൻ സമയിച്ചാൽ എന്ത് ഈസിയാ അല്ലേ? ഇപ്പം ബ്രദറിന് എന്റെ അടുക്ക വരണമെങ്കിൽ 2-3 സ്റ്റെപ്പ് വെച്ചാൽ ഇവിടെ വരാം. ബ്രദറിനെ എന്റെ അടുക്ക വരുത്തണമെങ്കിലോ ഒരു ഗുസ്തി നടക്കണം. ഞാൻ പിടിക്കുന്നതോറും പുറമോട്ട് ഫോഴ്സ് ചെയ്യും, ഓപ്പോസിറ്റ് റിയാക്ഷനിലെ ഫോഴ്സ് ചെയ്യും. ഇത് തന്നെയാ മെന്റലി, ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നതോറും ആൾ കൂടുതൽ റിജിഡ് ആകും. അതേസമയം ഒരാളെ മാറണമെന്ന് വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് മാറാൻ പറ്റും. ഈ സ്വയം മാറാൻ മനസ്സിലാക്കുന്നവരാണ് വിവാഹത്തിൽ വിജയിക്കുന്നത്. മാറ്റാൻ ശ്രമിക്കുന്നിടത്താണ് ഈ ഗുസ്തി, ശരിയാണോ അല്ലേ? അതുകൊണ്ട് ഈ കാര്യത്തില് സോ ബിക്കോം വൺ ഈസ് സംതിങ് ദാറ്റ് വി വോണ്ട് ഇറ്റ് വോണ്ട് ടേക്ക് പ്ലേസ് ഇൻസ്റ്റന്റ്ലി, പെട്ടെന്നൊന്നും നടക്കത്തില്ല. Take effort and persistence. നിരന്തര ശ്രമത്തിൽ കൂടെ അത് വെക്കത്തുള്ളൂ. Wisdom and effort. അതിന് വിവേകം വേണം, അതുപോലെ തന്നെ നിരന്തരമായി ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ശ്രമവും വേണം. ഇല്ലാതെ രണ്ട് ഒരുപോലെ അല്ലാത്ത ഒരു ഏതെങ്കിലും വ്യക്തി രണ്ടുപേരും ഒരുപോലെ ആണോ? ആണോ? അല്ല, ഒരു വിധത്തിൽ ഒരുപോലെ അല്ല. അപ്പോ ഒരുപോലല്ലാത്തവർ ഒരുമയോടെ ജീവിക്കുന്നതിനെ കുടുംബം എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറഞ്ഞു. ഒരുപോലെ അല്ലാത്ത രണ്ടുപേരും ഒരുമയോടെ ജീവിക്കുക, അതൊരു ചലഞ്ച് അല്ലേ? ആണും പെണ്ണും ഒരുപോലാണോ? അല്ല, ഒരു ഒരു അവർ തമ്മിൽ ഭയങ്കര ഓപ്പോസിറ്റ് നേച്ചറാ അല്ലേ, ശരിയല്ലേ? ഉദാഹരണം പറഞ്ഞേ, വിഷമം വന്ന ആണുങ്ങൾ എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുമോ, സംസാരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുമോ? സൈലൻസാ. അതേസമയം സൗകര്യമാർക്ക് വിഷമം വന്നാലോ, എന്തോ പറ്റിയടി ഒന്ന് ചോദിച്ചാ മതി, എന്താ ചെയ്യാം? പെപ്സി പിടിക്കുന്നവർ ഇങ്ങനെ പോരും. മറ്റേ നമ്മുടെ പഴയ കാലത്ത് നാട്ടിൽ നിങ്ങൾക്കാർക്കറിയാം, ഇവിടെ പഴത്തിൽ നിന്ന് വന്നവർക്കറിയാം, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ വട്ടുള്ള സോഡ ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് ഇൻസ്റ്റോളമെന്റ് ആയിട്ടേ വരത്തുള്ളൂ. അതുപോലെ ആണുങ്ങൾ അങ്ങനെ ഇമോഷൻ ഷെയർ ചെയ്യാൻ ഭയങ്കര പൂറ. ദേ വാണ്ട് ടു മാനേജ് ബൈ ദെംസെൽഫ് അല്ലേ? അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തപ്പം നമ്മുടെ റമ്പി വരും, സ്ത്രീകളുടെ റമ്പി ചെല്ലും. ചെന്ന് ഷെയർ ചെയ്യുന്നത് ഭയങ്കര, ചെന്ന് ഷെയർ ചെയ്യുമ്പോൾ ഉത്തരം പറയുന്ന സ്ത്രീകളെ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം ചോദിച്ചോണ്ട് എന്തോ പറ്റിയെന്ന് ചോദിച്ചോണ്ട് നടക്കും, രണ്ടു പ്രാവശ്യം ചോദിക്കുമ്പോൾ ആണുങ്ങൾ ചൂടാവും. ആ സ്ത്രീകൾ വിചാരിക്കട്ടോ, എനിക്കൊരു പ്രയാസം വന്നാൽ ഞാൻ അച്ഛൻ റമ്പിച്ചെന്ന് അപ്പോഴേ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇത് പ്രശ്നമാണെന്ന് എനിക്കറിയാം, എന്തോ പറ്റിയിട്ടുണ്ട്, എന്നോട് പറയാൻ ആരുമില്ല, ആരേലും കാണും പറയാൻ, അല്ലെങ്കിൽ എനിക്കുള്ള സ്നേഹമൊന്നും ഇങ്ങോട്ടില്ല, അല്ലെങ്കിൽ എന്നോട് പറയത്തില്ലായിരുന്നു. അല്ല, ഇതാ മെയിൽ ഫീമെയിൽ ഡിഫറൻസാ. ദേ ക്രിയേറ്റ് ഡിഫറൻലി, അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദേ ക്രിയേറ്റ് ഡിഫറൻലി. ഇത് ഇങ്ങനെയാ ഒരു കാര്യം പറഞ്ഞു, ഇത്രയും അത് തന്നെ ഒരു ദിവസമോ രണ്ടു ദിവസമോ പറയാത്തൊക്കെ വലിയ വിഷയമാണ്. ഹൗ മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഡിഫറൻറ്റ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ പല കല്യാണം പല പ്രശ്നമാണ്. കാരണം ആണ് ആണിനെ കാണുന്ന പോലെ സ്ത്രീകളെ കാണും, സ്ത്രീകളെ കാണുന്ന പോലെ പുരുഷന്മാരെ കാണും, ഇത് സ്ത്രീകൾ സ്ത്രീകളെ കാണുന്ന പോലെ പുരുഷന്മാരെ കാണും. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഒരിക്കലും അപ്പൊ ഒരേ സിറ്റുവേഷനിൽ രണ്ടുപേരും ബിഹേവ് ചെയ്യുന്ന ഒരുപോലെ അല്ല. ആണോ? അല്ല. സ്ത്രീകൾക്ക് വേണ്ട ഏറ്റവും ഹൈയസ്റ്റ് ഇമോഷണൽ നീഡ് എന്താ? ദ ഹൈയസ്റ്റ് ലവ് നീഡ്, ലവിന്റെ ഒരു എക്സ്പ്രഷൻ എന്താ? അഫക്ഷൻ ആണ്. അതിനേക്കാളും കുറച്ചുകൂടെ ചെൻഡറായിട്ട് വരും. എ പ്രൊട്ടക്റ്റിംഗ് കെയറിംഗ് ഹസ്ബൻഡ്. ദേ അവരുടെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ നീഡ് ഇൻസെക്യൂരിറ്റിയാണ്. ഇഫ് സംബഡി ഫൈൻഡ് സെക്യൂരിറ്റി, പ്രൊവൈഡ് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ദേ ഫീൽ കംഫർട്ടബിൾ. അപ്പം അച്ഛനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊമ്പനാനയുടെ കീഴിൽ പൂവൻകോഴിയുടെ പുടക്കേട് നിൽക്കുന്ന നാട്ടുകാർ നാട്ടിലുള്ളവർ കണ്ടിട്ടുണ്ട്. പൂങ്കോഴിയുടെ പിടക്കോഴിക്ക് എന്തെങ്കിലും ഭയങ്കര സുരക്ഷിത ബോധമാണ്, എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടല്ലോ, പുള്ളി ഉണ്ടല്ലോ. ഈ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കാൻ ആർക്ക് കഴിയണം? നമ്മുടെ പ്രസൻസ് കൊണ്ട് ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ദേ ഫീൽ പ്രൊട്ടക്റ്റഡ്. ദേ അതുപോലെ തന്നെ ടെൻഡർ കെയറി, നമ്മള് കരയുമ്പോ നീ എന്താ കൊച്ചു പിള്ളേരെ പോലെ, നിനക്ക് എത്ര വയസ്സുണ്ട്, നീ ഇതിനൊക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങി, ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക, ഇവരെ മച്ചറാക്കാൻ നോക്കി, കരയുന്ന സമയം കൊണ്ട് ഒന്നും നടക്കത്തില്ല. പോട്ട് മുളയെന്ന് പറഞ്ഞ കണ്ണീര് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ നിനക്ക് ഇല്ലോടി എന്ന് വെച്ചു ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് കരച്ചിട്ട് മാറും. അതിന് ഒന്നര മണിക്കൂറത്തെ പ്രസംഗവും ക്ലാസ്സും ഒന്നും എടുത്തോണ്ട് ഒരിക്കലും മച്ചറാകത്തില്ല. ആകോ ഇല്ല, പക്ഷെ പലരും അപ്പം മച്ചറാക്കാനാ നോക്കുന്നേ, ഇയാളെ ആ സമയത്തിരുന്ന് മച്ചറാക്കാനാ നോക്കുന്നേ, ഒന്നും നടക്കത്തില്ല. പക്ഷെ ഒറ്റ ഹഗ് കൊണ്ട് ഒരു ഒരു കണ്ണീർ തുടക്കുകൊണ്ട് എന്ത് ചെയ്യും, ദാറ്റ് പേഴ്സൺ ബിക്കം ഓൾറൈറ്റ്. ഞാൻ പറഞ്ഞേ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ഈ ടെൻഡർ കെയറിങ് അല്ലേ, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ പഠിക്കണം. ഇത് കാരണം മെയിലും ഫീമെയിലും അതുകൊണ്ടാണ് വിവേകത്തോടെ വസിക്കണം എന്ന് പറഞ്ഞത്. ഈ വിസ്ഡം വേണം, വിസ്ഡം ഇല്ലെങ്കിൽ എന്തോ പറ്റും, വൈകിട്ട് പ്രാർത്ഥന നടക്കത്തില്ല. അപ്പോ അത്ര സമയം വൈകിട്ട് പ്രാർത്ഥന നടക്കത്തില്ല, നടക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഹൗ ടു ഹാൻഡിൽ ഹെർ, അവരോട് അതാ വിവേകത്തോടുകൂടെ സ്ത്രീകളോട് വസിക്കും, വസിച്ചാലേ പ്രാർത്ഥന നടക്കത്തുള്ളൂ എന്നാ പറഞ്ഞത്. ഈ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം കെയർ ചെയ്യാൻ ആമ്പിള്ളേർക്ക് എത്ര പേർക്ക് അറിയാം, ഇവിടുത്തെ ആമ്പിള്ളേരും വളരെ പൂറാ കെയറിങ്ങിൽ. എല്ലാരെ കുറിച്ചല്ല, എക്സെപ്ഷൻസ് ഉണ്ട്, ജനറലി സ്പീക്കിംഗ് നാട്ടിലായാലും ആമ്പിള്ളേര് വെരി പൂർ ഇൻ കെയറിങ്. കാരണം കെയർ ചെയ്യാൻ വീട്ടിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നില്ല. കെയറിങ് ആരെയാ ഏൽപ്പിച്ചേക്കുന്നത്? പെമ്പിള്ളേര്. അപ്പൊ ഇതിന് കാലം തിരുമ്പിക്കൊടുക, വെള്ളം കൊടുക്കുക, അമ്മച്ചിയെ പിടിച്ചുകൊണ്ട് പോകും, സകല പണിയും ആർക്കാ കൊടുക്കുന്നേ, പെമ്പിള്ളേർക്ക് കൊടുക്കും. ആമ്പിള്ളേരാരില് കെയർ ചെയ്യുന്നത് പൊതുവെ ട്രെയിനിങ് ഇല്ല. ഇവിടെ ഇവിടെ വന്ന മിഡിലെ ഇപ്പോഴത്തെ 30-40 ഉള്ളവർ നല്ല കെയറിങ് അവർ, ആ കെയറിങ് കൊണ്ട് അവർ രക്ഷപ്പെടുന്നത്. ദേ ആർ വെരി ഗുഡ് ഇൻ ഇറ്റ്. നമ്മുടെ സീനിയർ ആൾക്കാരും അതിന് അത്ര എല്ലാവരും കുറിച്ചല്ല പറഞ്ഞത്, ജനറലി നമ്മുടെ സീനിയേഴ്സിന് കേരളത്തിലുള്ളവർക്കൊന്നും ആ കെയറിങ് സ്റ്റാൻഡില്ല. പക്ഷെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് അത്രയും കെയറിങ് ഉണ്ടോ എന്ന് എനിക്ക്, ഞാൻ ഒബ്സർവ് ചെയ്യുന്നതിൽ അത്രയും കെയറിങ് സ്കില്ല് ഇല്ല. പക്ഷെ കെയറിങ് സ്കിൽ, കാരണം മെയിലാണെങ്കിൽ കെയറിങ് സ്കില്ല് വളർത്തണം, എങ്കിലേ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് ആകത്തുള്ളൂ. സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി എന്തോ, എ റെസ്പെക്ടിങ് വൈഫ്. കൂട്ടാൻ വെക്കാത്തവളോടും ഒന്നും അറിയാത്തവളോടും ജീവിക്കും, അവള് റെസ്പെക്ടിങ് ആണെങ്കിൽ ചെയ്ത് കൊടുക്കും, എന്ത് നുണി അനച്ചു കൊടുക്കും, എന്തോ വേണമെങ്കിൽ ചെയ്യും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഷീ ഹാസ് ടു കെയർ റെസ്പെക്ട് മീ. ആദരിക്കാത്ത പെണ്ണ് എന്തോ സ്മാർട്ടായാലും എത്ര സുന്ദരിയാണെങ്കിലും ഹി നെവർ ഫീൽ അട്രാക്റ്റഡ് ടുവേഴ്സ് ദറ്റ്. നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടോ? റെസ്പെക്ട് ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഭയപ്പെടുക എന്നൊക്കെ ഉള്ളത് അങ്ങേ അറ്റത്തായിരിക്കും. അവിടെ എന്തോ പറഞ്ഞ റെഫറൻസ്, അതാ വാക്ക് നമ്മൾ മലയാളത്തിൽ ഭയപ്പെടുക എന്നാണ് എഴുതിയേക്കുന്നത്, പക്ഷെ ഫീൽ റെഫറൻസ്, റെഫറൻസ് എന്നുള്ള ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദരവ് വേണം, ആ ദൈവത്തോട് നമുക്ക് ആദരവ് പോകുന്ന പോലെ തലയെന്നുള്ള നിലയിലുള്ള ആദരവ് വേണം. അത് ഈ സംസ്കാരത്തിൽ വളരെ കുറവാണ്. അപ്പൊ ആ സംസ്കാരത്തിൽ വളരുന്നതുകൊണ്ട് എന്താ പറ്റുന്നു, പല ആണുങ്ങൾക്ക് റെസ്പെക്ട് ഫീൽ ചെയ്യുന്നില്ല. ശമ്പളവും കൂടുതലാ, സ്മാർട്ട്നെസ് കൂടുതലാ, റെസ്പെക്ട് വാക്കിലും ഇല്ല പെരുമാറ്റത്തിലും ഇല്ല. അപ്പം പിന്നെ എന്തോ അട്രാക്ഷൻ. ഞാൻ പറഞ്ഞ ദീസ് ആർ ദ വെരി, ഈ ഡിവോഴ്സിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ഈ അത്ര ഈ ലവ് അഫെയറിൽ നടക്കുമ്പോ ഈ റെസ്പെക്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എടാന്നോ ഓടാന്നോ, ഇപ്പൊ നാട്ടിലൊക്കെയാണ് ചീത്തയാ വിളിക്കുന്നത്, കൂട്ടുകൂടുമ്പോ തെറിയാ വിളിക്കുന്നത്, നല്ല തെറി കൂട്ടുകാരെ തമ്മിൽ തെറിയാ വിളിക്കുന്നത്, കൂടുതൽ തെറി വിളിക്കുന്ന ഇഷ്ടം. പക്ഷെ ആ തെറി കല്യാണം കഴിച്ചിട്ട് വിളിച്ചാലോ, എടാന്ന് വിളിച്ചാലോ, അപ്പൊ ലവർ എടാന്ന് വിളിച്ചാൽ നോർമലൈസ്. പക്ഷെ ഭർത്താവ് വിളിച്ചാൽ അല്ല, ഭാര്യ വിളിച്ചാൽ പ്രശ്നമായി. ഞാൻ പറഞ്ഞ റോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ നെഗ്ലക്ട് ചെയ്ത പല കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറണം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിയായ ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ അത് പറഞ്ഞിരുന്ന എന്റെ സമയം പോകും. ഓക്കെ, അപ്പൊ വിസ്ഡം ടു ഹൂ ബ്രോട്ട് യു ടുഗദർ. ആദ്യം ആരാ നിങ്ങളെ ചേർത്തേ? ആകയാൽ ദൈവം, ദൈവം യോജിപ്പിച്ചതാണ്, ദൈവം കൊണ്ടത്തന്നാണെന്നുള്ള ബോധത്തിലാണെന്നോ യേശു എന്ന് പറയുന്നേ? അതം സ്വീകരിച്ച എങ്ങനായിരുന്നു? അതാ എന്താ ഏതം വിട്ടിട്ട് പോലും അവളെ വിടാഞ്ഞത്? എന്തോ നീ നരകത്തിൽ പോവാന്നെങ്കിൽ ഞാനും നരകത്തിൽ എന്ന് പറയുന്നത്ര എക്സ്ട്രീം പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു, നെഗറ്റീവായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കോ ഇതായിരുന്നു, അത്രയ്ക്കോ ക്ലോസ് ആയിരുന്നു അല്ലേ? കാരണം ആദം ഭക്ഷണം കഴിച്ച് അല്ല, അവള് കഴിച്ച് നഗ്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നു. അപ്പോഴും എന്തോ ചെയ്തു, ഇതാ സംഭവിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടു കഴിച്ചു എന്ന് പറഞ്ഞ അതിന്റെ ടേക്ക് ഇറ്റ് ദ ഹോളി ഇറ്റ് ദ പോസിറ്റീവ് സെൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ആര് കൊണ്ടെത്തന്നതാണ് അല്ലെ, ഭാര്യയെ കിട്ടുന്നതിന് ഗിഫ്റ്റ് കിട്ടുന്നതെന്നാ പറഞ്ഞത് അല്ലെ. സോ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്, പാർട്ണർ ഈസ് എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ് ആൻഡ് ഗോഡ് ഹു യുണൈറ്റഡ് അസ്. ഈ ബോധമുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഞങ്ങൾ പറഞ്ഞു, എന്തോ പറഞ്ഞു തന്നപ്പം പറഞ്ഞു ഞങ്ങൾ മരിച്ചിടം വരെ ജീവിച്ചോളാം. ഈ ബോധം പലർക്കും കല്യാണം കഴിച്ച് കഴിയുമ്പം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഇല്ല. ഇതുകൊണ്ടാണ് തിയോളജി ഓഫ് മാരേജ് വളരെ നല്ലപോലെ എന്ത് ചെയ്യണം, നമ്മുടെ ചർച്ചസിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. മറ്റൊന്ന്, ദ പർപ്പസ് ഓഫ് ടുഗദർനെസ് ഈസ് വൺ. എന്താ, നമ്മൾ ഒന്നാകാൻ വേണ്ടിയാ. ഒന്നാകുന്നതിനുള്ള, ഒന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോ കേട്ട പോലെ എവിടെ ഒരുമ ഉണ്ടാകണമെങ്കിലും പ്രൈഡ് കുറയണം, ഞാനോ കുറയണം. കല്യാണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മരണം, മരിക്കാൻ മനസ്സുള്ളവരെ കല്യാണം കഴിക്കാവോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഐ പിന്നെ ജീവിക്കത്തില്ല. ഐ കൂടുതലുള്ളിടത്താണ് എന്തുവാ പ്രശ്നം. എന്റെ പിള്ളേരെ, എന്റെ കാശ്, ഞാൻ വളർത്തി, എന്റെ ബില്ല്, ഞാൻ വീട് വാങ്ങിച്ചു, ഞാൻ വസ്തു വാങ്ങിച്ചു, എന്റെ എല്ലാം എന്റേതാ. ഈ ഐ കൂടു, ഐ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗത്തിൽ കൂടും തോറും ബിയും അവറും വളരെ കുറയും. നമ്മള് വാക്കിൽ പോലും ഐ അവിടെ അപ്പം എല്ലാം പൊറുക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം ആ വാക്കിന് പൊറുക്കുന്ന നല്ല എഴുത്തെഴുതി മലയാളത്തിൽ വളരെ എഴുതി, എല്ലാം പൊറുക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാം വഹിക്കുന്ന, എല്ലാം സഹിക്കുന്ന സ്നേഹമാണ്. അതില്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ല അല്ലേ. നമ്മൾ ബൈബിളിലെ ഞാൻ മനസ്സിലാക്കിയുള്ള ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലം എന്തോ ആ അൺകണ്ടീഷണൽ ലവ് ആണ്. ആകെ ലവ് എക്സസൈസ് ചെയ്യാൻ കഴിയുന്നതാണ് ആത്മീയത, ആണോ അല്ലയോ? അതല്ലയോ പന്ത്രണ്ടാം കൊരിന്ത്യം 12 അധ്യായത്തിലെ ഗിഫ്റ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് 13 അതെ ഇനി അതിശ്രേഷ്ഠമായത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തുവാ 13, എന്നിട്ട് അവസാനം പറയാം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിലും വലുതോ സ്നേഹം എന്ന് പറഞ്ഞ വിശ്വാസം. നമ്മളെല്ലാം ആകുന്നത് വിശ്വാസത്താലാണ്, നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിരിക്കുന്നത് പ്രത്യാശയാണ്. ഇതിനേക്കാളും വലുതാണ് വെർച്യുവാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്തോ ഒരു ആത്മാവിന്റെ ഫലങ്ങളിലെ ഒന്നാമത്തെ എന്താ സ്നേഹം. ഞാൻ പറഞ്ഞത് എല്ലാത്തിന്റെയും ഉയർന്ന തലമാണ് ആ ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൽ നിറയുന്ന, അപ്പം അതുകൊണ്ടാണ് ആത്മീയരല്ലാത്തൊരു കല്യാണം കഴിച്ചാൽ ശരിയാകത്തില്ല. ആത്മീയ അതുകൊണ്ടാണ് സെലക്ട് ചെയ്യുമ്പോൾ ആത്മീയന്റെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. കാരണം ആത്മീയരിലാണെങ്കിൽ അവരിൽ തിളങ്ങുന്ന ഒന്നാമത്തെ ക്വാളിറ്റി ആത്മാവിന്റെ ഫലം എന്തോ ആയിരിക്കും, സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമ ചോദിക്കാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. അതേസമയം അതൊക്കെ ഈ ഐ കൂടും തോറും, പ്രൈഡ് കൂടും തോറും, ഈഗോ കൂടും തോറും എന്തോ ചെയ്യും, ജഡം ശക്തമാകും, ജഡം ശക്തമാകും തോറും എന്തോ പറ്റും സംഗതി കുഴപ്പമാകും. അതുകൊണ്ട് ആ ജഡീകരും ആത്മീയരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് റിമെയിൻ ടുഗദർ ടിൽ ഡെത്ത് സെപ്പറേറ്റ്. നമ്മൾ മരിക്കുന്ന വരെ ഒന്നായിട്ട് ജീവിക്കും. ചേഞ്ച്, അതുകൊണ്ട് നമ്മുടെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ തിങ്കിങ് തന്നെ മാറണം. ഒന്ന്, കല്യാണം കഴിക്കുമ്പോൾ തന്നെ എന്താ നമ്മൾ പറയുന്നത്, വി ബിലോങ്സ് ടു സമ്മൺ. ഇന്ന് തൊട്ട് ഞാൻ നിന്റേതാന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇനി നിന്റെ കാര്യം നോക്കേണ്ടത് എന്റെ ചുമതലയാ അല്ലേ, അതിൽ ഏറ്റെടുക്കുന്നത്. ഒരാളുടെ വെൽഫെയറിന്റെയും വെൽബീയിങ്ങിന്റെയും ഫിസിക്കൽ നീഡ്സ് മാത്രമേ ഇല്ല, ചില ചോദിക്കുന്നൊക്കെ സാരിയില്ലയോ, ഉടുപ്പില്ലയോ, എന്തോ ഭക്ഷണം ഇല്ലയോ, എന്തോ കുഴപ്പം. അതെന്നാ എന്തോ മനുഷ്യൻ മൃഗമല്ലല്ലോ, ഇതുകൊണ്ടൊന്നും സംതൃപ്തനാകത്തില്ല. മനുഷ്യന്റെ അതിലും ഹയർ നീഡ്സ് ആണ് അവന്റെ ഇമോഷണൽ നീഡ്സ്, സ്പിരിച്വൽ നീഡ്സ്, അത് മീറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് എന്തോ അവിടെ പറയുന്നത് പോറ്റി പുലർത്തുക അല്ലേ. നറീഷൻ നറീഷ് ചെയ്യാൻ എളുപ്പമാണ്, ഇവിടെ അമേരിക്കയിൽ നറീഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ചെറീഷ് ചെയ്യാൻ, ചെറീഷിയോട് ചെയ്യണം, ഹാപ്പി ആക്കുക, ആളെ ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അപ്പം ഹാപ്പി ആക്കി കൊണ്ട് നടക്കുമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എപ്പോഴും അന്ന് തൊട്ട് എന്താ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി ബൈബിൾ പറഞ്ഞ നമ്മൾ ആ ടോൺ വായിച്ചാൽ സ്പിരിച്വാലിറ്റി എക്സസൈസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ ഫാമിലിയാണ്. അത് ഫാമിലിയിൽ എക്സസൈസ് ചെയ്യാത്ത ഒരാൾ സഭയിൽ എക്സസൈസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ സഭയിലെ ലീഡേഴ്സിനെ എടുക്കുമ്പോൾ പ്രത്യേകം ഫാമിലിയിൽ എക്സസൈസ് ചെയ്യണമെന്ന് നോക്കുന്നതെന്ന് പറയുന്നത്. ഫാമിലിയിൽ എക്സസൈസ് ചെയ്യാത്ത ഒരാൾ സൊസൈറ്റിയിൽ എക്സസൈസ് ചെയ്യത്തില്ല. സൊസൈറ്റി എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ദൈവത്തിന്റെ പ്രതീക്ഷ എന്ത്, ശത്രുവിനോട് വരെ എക്സസൈസ് ചെയ്യണം. ഒരു വിശ്വാസിയെ കുറിച്ചുള്ള പ്രതീക്ഷ ഈ അൺകണ്ടീഷണൽ ലവ് യു എക്സസൈസ് ഈവൻ ടു ദ
എനിമീസ്. ആ എനിമീസിൽ തുടങ്ങണം, അവസാനം അവിടെ പോകണമെങ്കിൽ എവിടുന്ന് തുടങ്ങണം?
നമുക്ക് വേണ്ടി സ്വന്തം വീടും നാടും എല്ലാം വിട്ടുപെടുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് വന്ന സ്വന്തം പങ്കാളിയോട് പോലും അത് കാണിക്കാത്ത ഒരാള് പിന്നെ എവിടെയെങ്കിലും കാണിക്കും? സോ അൺകണ്ടീഷൻ ലവ് എക്സർസൈസ് ചെയ്യാനുള്ള പ്രൈമറി പ്ലേസ് ആണ് ഫാമിലി. ആണോ ഇല്ലയോ? പ്രൈമറി അവിടെ എക്സർസൈസ് ചെയ്യാത്ത ഒരാള് എങ്ങും എക്സർസൈസ് ചെയ്യത്തില്ല. സോ ബിലോങ്സ് ടു സംബഡി എൽസ്. അപ്പോ ഞാൻ വേറൊരാടേതാണെന്നുള്ള ബോധം ഇന്ന് തൊട്ട് ഞാൻ എന്റേതല്ല, മറ്റേ ആളിനോട് ഞാൻ കടപ്പെട്ടു, ആ ആളിന് ബിലോങ്ങിങ് ആണ്. അപ്പോ പിന്നെ ഇന്നലെ എടുത്ത പോലെ എന്ത് ചെയ്യാൻ പറ്റുമോ? തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇന്നലെ എടുത്ത പോലെ ജീവിക്കാൻ പറ്റും എന്നാ ഞാൻ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും മനസ്സിൽ ഞാൻ കല്യാണം കഴിച്ച ഒരാളാന്ന് മനസ്സിനോട് എപ്പോഴും, കല്യാണം കഴിച്ച് കുറച്ച് ദിവസത്തേക്ക് മനസ്സിനെ പറഞ്ഞ് എക്സർസൈസ് ചെയ്യണം, ഞാൻ ഇൻഡിപെൻഡന്റ് അല്ല, ഞാന് കല്യാണം കഴിച്ച ഒരാളാണെന്ന്. ബോത്ത് പാർട്ട്നേഴ്സ് ആർ ലൈക്ക് ടു സൈഡ്സ് ഓഫ് എ കോയിൻ, ഈച്ച് പേഴ്സൺ റീട്രെയിൻ ദർ പേഴ്സണൽ ഐഡന്റിറ്റി. രണ്ടുപേര് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലും ഒരിക്കലും ഒരിക്കലും ഒരുപോലെ ആകത്തില്ല, പക്ഷേ അവർ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ഒന്നാണ്. അതാണ് ഇവിടെ ബോത്ത് ഹാവ് കനോട്ട് ബി സെപ്പറേറ്റ്. പ്ലജ് ഈസ് ടു ഈച്ച് അദർ ഈസ് ടു ലവ് ഫിഡിലിറ്റി ആൻഡ് ഡിവോഷൻ. ഇന്ന് തൊട്ട് സ്നേഹിക്കും, വിശ്വസ്തമായിട്ട് ജീവിക്കും, ഡിവോഷൻ ആയിട്ട് നിന്നോട് ഡിവോഷൻ ജീവിക്കും എന്നുള്ളതാണ് പ്ലജ്. അതിന്റെ കണ്ടന്റ് അതാ അല്ലേ? ശരിയല്ലേ? സ്നേഹിക്കും, ഡിവോഷനായിട്ട് ജീവിക്കും, ഞാൻ എന്ത് ചെയ്യും? വിശ്വസ്തത പാലിക്കും. സോ വൺനെസ് ഈസ് എ പ്രോസസ് ഫ്രം എലോൺനെസ് ടു ടുഗദർനെസ്. ഒറ്റ ഏകായികളെ ദൈവം എന്ത് ചെയ്യും? ടുഗദർ ഒരു കുടുംബത്തിൽ വസിക്കുമാറാക്കുക. ഫ്രം ഫ്രീഡം ടു പാർട്ണർഷിപ്പ്, ഫ്രം ഇൻഡിപെൻഡൻസ് ടു ഇന്റർഡിപെൻഡൻസ് അല്ലേ? അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ജീവിച്ച പോലെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇതുകൊണ്ടാ ഇപ്പം പലരും കല്യാണം കഴിക്കാത്ത. ഞാൻ ഇവിടെ പലരോടും ചോദിച്ചു, ഐ ഡോണ്ട് വാണ്ട് ടു ബി സബ്മിസീവ് ടു എനിബഡി, ഐ ഡോണ്ട് വാണ്ട് ടു ബി കൺട്രോൾഡ് ബൈ എനിബഡി. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു സത്യത്തിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന നല്ലത്. കാരണം കല്യാണം കഴിച്ച് വേറൊരാളെ കൂടെ ഉലുമാലാക്കുന്നതിലും നല്ലത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പേരൻസ് ഫോഴ്സ് ചെയ്തൊന്നും അവരെ കല്യാണം കഴിപ്പിക്കരുത്, കാരണം അത് കുഴപ്പത്തിൽ ചെല്ലുന്നയാള്. കാരണം ബിബ്ലിക്കൽ കല്യാണമാണെങ്കിൽ അല്ലെങ്കിൽ വല്ല കോൺട്രാക്ടിൽ പോകണം. അപ്പൊ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ പിന്നെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഒന്നുമില്ല, കോൺട്രാക്ട് വെച്ച് കല്യാണം. നമ്മൾ സഭ നടത്തരുത്. സഭ നടത്തണമെങ്കിൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിന് സബ്മിസീവ് ആകാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. അതെങ്കിൽ സഭ നടത്താൻ പറ്റില്ലേ? പിന്നെ കോൺട്രാക്ട് പോവുക, കോൺട്രാക്ട് ഗവൺമെന്റ് തന്നെ ചെയ്തോളും, ഗവൺമെന്റ് തന്നെ അടിച്ചോളും, ലെറ്റ് ദം ഡു ഇറ്റ്. നമ്മൾ നടത്തണമെങ്കിൽ എന്തുവാ, ആർ യു ബിലീവിംഗ് ഇൻ biblical principle? Are you ready to be a head of the family? Are you ready to be submissive? Are you ready to submit your freedom for the other person? രണ്ടു പേരും നമ്മൾ കീഴ്പ്പെടാനാ അല്ലെ? പ്രത്യേകം കീഴ്പ്പെടാന്ന് പറയുമ്പോൾ എല്ലാരും അന്യോന്യം കീഴ്പ്പെടണമെന്നാ പറഞ്ഞേക്കുന്നേ. എന്ന് പറഞ്ഞാൽ ഒരു കീഴടക്കലല്ല, ചൂഷണമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എലോൺനെസ്സിൽ നിന്ന് ടുഗദർനെസ്സിലേക്കുള്ള, ഫ്രീഡത്തിൽ നിന്ന് പാർട്ട്ണർഷിപ്പിലേക്കുള്ള, ഇൻഡിപെൻഡൻസിൽ നിന്ന് ഇന്റർഡിപെൻഡൻസിലേക്കുള്ള ട്രാൻസിഷൻ ആണ് മാരേജ്. അപ്പൊ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണോ വേണ്ടേ? വരുത്തണം. വരാൻ എത്ര പേര് തയ്യാറാണ്? സ്വന്തമായി പണ്ട് ജീവിച്ച പോലെ തന്നെ ഇപ്പോഴും ജീവിക്കണം. കല്യാണം സത്യത്തിൽ പലരും കിട്ടാനാ കല്യാണം. സത്യത്തിൽ കല്യാണം എന്ന് പറഞ്ഞാൽ കൊടുക്കലാണ്. കർത്താവ് സ്നേഹിച്ചപ്പോ എന്ത് ചെയ്ത? തനിക്കുള്ളതെല്ലാം കൊടുത്തു, തന്നെ തന്നെ കൊടുത്തു. തന്നെ തന്നെ കൊടുക്കുന്ന കല്യാണം ആണോ? അതാ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ നെല്ലെന്ന് പറയുന്നത്. ഏത് വിധത്തിലാ? നീ നിന്നെ തന്നെ വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുക അല്ലേ? നമ്മൾ നമ്മളെ തന്നെ വേറൊരാളുടെ വെൽഫെയറിനും വെൽബീങ്ങിനും വേണ്ടി കൊടുക്കുക. അതാ കർത്താവ് നമ്മുടെ എന്തുവാ നമ്മുടെ രക്ഷ കണ്ടിട്ട് സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്ന അതാ. കാരണം കർത്താവ് മരിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന കാണുമ്പോ സന്തോഷിക്കുന്ന മനസ്സ്, ആ മനസ്സ് തന്നെയാണ് എന്റെ ജീവിതം കൊടുക്ക വഴി മറ്റൊരാൾക്ക് നന്മ വരുന്നത് കണ്ട് സന്തോഷിക്കാൻ പറ്റുക. അതിപ്പോ കിട്ട് പല്ല്, പക്ഷെ കല്യാണം കഴിക്കുന്നവരെല്ലാം കിട്ടാനാണോ കൊടുക്കാനാണോ കല്യാണം? പ്രാഥമികമായ ഇന്റൻഷൻ എന്താ? കൊടുക്ക എന്റെ ലൈഫ് വേറാക്കി വേണ്ടി കൊടുക്കാനാണോ, എനിക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയിലാണോ? നമ്മൾ ചൈൽഡും അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസം അതല്ലേ? ഇപ്പൊ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളൊരു ഒരു കേക്ക് എടുത്താലേ കുഞ്ഞെന്ത് വേണം? കുഞ്ഞിനത് വേണം. അവന് ഇഷ്ടമുള്ള ഇവിടുത്തെ എന്താ അവനിഷ്ടമുള്ള ഒരു സാധനം എടുത്തതിനാ അവർക്ക് വേണം. ഇനി ഒന്ന് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ വേറെ ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ അതും കരി, അതുകൂടെ പറ്റിയാക്കൊള്ളാം. ചൈൽഡ് ഓൾവേസ് ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ബൈ ഗെറ്റിംഗ്. പക്ഷെ ഒരമ്മ ഇവിടുത്തെ അമ്മ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാ അമ്മമാരും നമ്മുടെ പഴയ നാട്ടിലെ അമ്മയുടെ അമ്മമാരൊക്കെ എങ്ങനെയായിരുന്നു, ഒരെണ്ണം ഒരെണ്ണം വിശന്നൊരു സാധനം കഴിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് കൈ നീട്ടിയാൽ കൊടു, കുഞ്ഞിന്റെ വയറ് നിറയുമ്പോൾ മനസ്സ് നിറയുന്ന ആളിനെ അമ്മയെന്ന് വിളിക്കുന്നത്. കുഞ്ഞിന്റെ മനസ്സ് വയറ് നിറഞ്ഞപ്പം മനസ്സ് നിറഞ്ഞ ആളിനെ അമ്മയെന്ന് വിളിക്കുന്നത്. പക്ഷെ ആ കൊടുക്കലിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അമ്മ തന്നെ കഴിച്ചാൽ കിട്ടത്തില്ല. Which satisfaction is higher, by getting or giving? ഇതാണ് ഗിവിംഗിൽ നിന്ന് അവർ സംതൃപ്തി. അവരത് എൻജോയ് ചെയ്തായതുകൊണ്ട്, അല്ലാതെ എനിക്കൊന്നും തിന്നില്ല അവരെല്ലാം തിന്നിട്ട് പോയെന്നുള്ളതല്ല, കുഞ്ഞ് തിന്നല്ലോ എന്നുള്ള സന്തോഷം. അല്ലാതെ അവർ പുറത്തല്ല അത് ചെയ്യുന്നത്, ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ദേ എൻജോയ് ഇറ്റ് അല്ലേ. നമ്മുടെ പഴയ പേരൻസ് ഒക്കെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുമ്പോൾ നമ്മൾ വലുതാകുമ്പോൾ അവരൊന്നും തിരിച്ചു കിട്ടണമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ലേ. ഇടയ്ക്കത്തെ കുറച്ചു കാലം ഇപ്പോ കുറച്ചു പേരൊക്കെ കിട്ടണമെന്നൊക്കെ പ്രതീക്ഷ വളർത്തുന്നവരുണ്ട്. പഴയ ആൾക്കാർ അങ്ങനെയൊന്നും അല്ല കൊടുത്തേ, അവൻ വളർന്ന് രക്ഷപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക, ആ സന്തോഷമാണ് അവരുടെ സന്തോഷം. അല്ല അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കുന്നതൊന്നും അല്ല സന്തോഷം, നമ്മുടെ വളർച്ച കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന സന്തോഷം. ദാറ്റ്സ് ദ ഹൈയസ്റ്റ് മെന്റൽ ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി. നഷ്ടപ്പെടുന്നത് ആസ്വദിക്കാൻ പറ്റുന്ന സന്തോഷം. കർത്താവ് തന്നെ പറഞ്ഞു ഏറ്റവും വലിയ എന്തുവാ, നഷ്ടപ്പെടുമ്പോഴാ നഷ്ടപ്പെടുന്നതാണ് നേടുന്നത്, ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതാണ് നേടുന്നത്. ഒരുത്തൻ ജീവൻ കൊടുക്കാതിരുന്ന അവന് ഒന്നും നേടത്തില്ല, ജീവൻ കൊടുക്കുന്നവനാ നേടുന്നതെന്നല്ലേ കർത്താവ് പറഞ്ഞേ. അതായത് ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലാ പറഞ്ഞേ അല്ലേ. ഈ സ്നേഹമാണ്, ഈ അൺകണ്ടീഷണൽ ലവ് ആണ് എല്ലായിടത്തും എക്സസൈസ് ചെയ്യുന്നത്, എല്ലായിടത്തും എക്സസൈസ് ചെയ്യുന്നത്. ഇവിടെ വേണമെങ്കിൽ മെന്റൽ ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി വേണം അല്ലേ. അവിടെ നമ്മുടെ ഇവിടുത്തെ എക്സ്ട്രീം ഇൻഡിവിജ്വലിസത്തിന്റെ ലെവൽ നോക്കിയാ, എക്സ്ട്രീം ഇൻഡിവിജ്വലിസം. ഒരു രണ്ട് രാവിലെ ചായ എടുത്താൽ ഞാൻ കുടിക്കുക, നിന്റെ ചായ നീ വേണമെങ്കിൽ കുടിക്കുക. എന്റെ തുണി ഞാൻ നനയ്ക്കുക, നിന്റെ തുണി നീ നനയ്ക്കുക. എന്റെ തുണി ഞാൻ തേക്കുക, നിന്റെ തുണി നീ തേക്കുക. എന്തെങ്കിലും കാര്യത്തിൽ ഷെയർ ചെയ്യാൻ, നഷ്ടപ്പെടാൻ, സ്പെയർ ചെയ്യാൻ മനസ്സുള്ളവർ എത്ര പേരുണ്ട്? ദ എക്സ്ട്രീം ഇൻഡിവിജ്വലിസത്തെ കുറിച്ച് ഞാൻ പറയാം, നമ്മളെ കുറിച്ചൊന്നും അല്ല, ഇവിടുത്തെ കൾച്ചറിന്റെ എക്സ്ട്രീം ഇൻഡിവിജ്വലിസം അല്ലേ. എന്റെ കാശ എന്റെ, എന്റെ നിന്റെ കാശ്. രണ്ടുപേരും പോയി ഒരേ കടയിൽ നിന്ന് രണ്ടായിട്ട് പർച്ചേസ് ചെയ്ത് രണ്ടുപേരും രണ്ട് ബില്ല് കൊടുത്ത് രണ്ടുപേരും വീട്ടിൽ പോവാ. പിന്നെ എന്താ ഈ കിടക്കേലുള്ള, അതിനകത്ത് ഇച്ചിരി ഇഷ്ടക്കേട് വരുമ്പോൾ പോവും, അത്രേ ഉള്ളൂ. കാരണം ആ ഒറ്റ കാര്യത്തിലുള്ള അടുപ്പമേ ഉള്ളൂ. പിന്നെന്തോ വേറെ ഒന്നും ഷെയറിംഗ് ഒന്നും ഇല്ലല്ലോ. പിള്ളേർക്ക് എന്തോ പേരൻസിനോട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല. 10 വയസ്സ് വരെ എന്തോ ആയിരുന്നു അല്ലോ ഇവിടുത്തെ പിള്ളേരെ, കൊച്ചു പിള്ളേരായിരിക്കും ഭയങ്കര, അത് അവർ ഓർമ്മയില്ല. വലുതായി കഴിഞ്ഞാൽ പിന്നെ 10-17 വയസ്സാകുമ്പോൾ അവരെ വീടിയിലും പോയി അവർ ഫീസ് വാങ്ങിച്ചു, അവർ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അവർ തന്നെ പഠിച്ചു രക്ഷപ്പെട്ടു. അവർക്ക് പിന്നെ ചാകുമ്പോൾ പോയൊരു പൂ വെക്കാനോ ആശുപത്രിയാന്ന് പറയുമ്പോൾ ഒരു പൂ കൊടുത്ത് ഒരു ഗെറ്റ് വെൽ എന്ന് പറഞ്ഞിട്ട് പോകാനോ അല്ലാത്ത വലിയ ഓർമ്മകളും കടപ്പാടുകളും ഒന്നുമില്ല. നമുക്ക് എന്തോ അഭിപ്രായമുള്ളപ്പോൾ പോയിക്കൊണ്ടിരുന്നേ, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒത്തിരി ഓർമ്മകൾ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാനോ, കഷ്ടപ്പെടാനോ, നഷ്ടപ്പെടാനോ, കൊടുക്കാനോ മനസ്സില്ലാതെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് എന്നെ അസൂയ. ഇപ്പൊ നമ്മുടെ വിശ്വാസികൾ തന്നെ എന്തോ എന്തോ അടുപ്പം കുറഞ്ഞേ, എന്നെ ബോർ ചെയ്യരുത്, കഴിവതും ആരെയും ഭാരപ്പെടുത്തരുത്, കഴിവതും ഞാൻ ആരെയും ഭാരപ്പെടുത്തരുത്, ആരും എന്നെ ഭാരപ്പെടുത്തരുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തുവാ സഭ കഴിപ്പോ രാവിലെ ഹൗ ആർ യു ഫൈൻ ദാറ്റ്സ് ഓൾ, ഈ ഒരു ബന്ധമാ, അത്രേ ഉള്ളൂ ബന്ധം. അല്ലാതെ റിയലി ഒരാളെ നീഡ് അറിയാൻ, ഞാൻ എല്ലാവരെ കുറിച്ചും ജനറലി ജനറലി ആ കൾച്ചർ അങ്ങനെ ആയി പോകുന്നു. കാരണം അറ്റാച്ച്മെന്റ് എങ്ങും ഇല്ല, നഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ തയ്യാറ് അല്ല. ബുദ്ധിമുട്ടി മരണ മരണത്തെ അപ്പൊ കൂസിനെ കുറിച്ച് നമ്മൾ ബുദ്ധിമുട്ടിന്റെ അങ്ങേയറ്റം സഹിച്ചാണ് സ്നേഹിച്ച് കാണിച്ചത്. ഇതിനെയാ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ധ്യാനിക്കുന്നത്. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിന്റെ ഏതെങ്കിലും ചെറിയ അംശം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഒരല്പം സമയം പോലും അല്പം ബുദ്ധിമുട്ട് പോലും സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പൊ ഈ ഈ ധ്യാനത്തിന്റെ അർത്ഥം എന്താ, ഈ ആ ധ്യാനത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫ് എന്താ, ഇത് നമ്മൾ ചിന്തിക്കണം. സോ അപ്പൊ എല്ലാ കൾച്ചറും നമ്മൾ അതുപോലെ അഡാപ്റ്റ് ചെയ്യരുത്. നമ്മളിലുള്ള ചില നല്ല കൾച്ചർ നമ്മൾ എന്ത് ചെയ്യണം, നിലനിൽക്കണം. എല്ലാ ഇവിടുത്തെ മോശമാണെന്ന് വിശ്വസിക്കുന്ന ആളൊന്നും അല്ല, ഇവിടുത്തെ നന്മ ഒത്തിരി ഉണ്ട്, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടുത്തെ നെഗറ്റീവ്സ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ആയിപ്പ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യരുത്. നമ്മുടെ 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 ഒത്തിരി പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം. ഇത് മോർ ടുവേഴ്സ് ക്രിസ്ത്യൻ വാല്യൂസാ, ക്രിസ്ത്യൻ വാല്യൂസുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന വാല്യൂസ് നമ്മൾ കളഞ്ഞ് കുളിക്കരുത്. കാരണം അതിഥി സൽക്കാരവും കഷ്ടപ്പെടാനും ഒക്കെ എവിടെയാ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ? ബൈബിളിലെ പ്രധാന ആത്മീയന്റെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയാ, ഡു വൺ അനദർ എന്ന് പറഞ്ഞ 21 ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തേക്കുന്നത് ബൈബിളില്. 22 കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത് പുതിയ നിയമത്തിൽ തന്നെ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചെയ്യാതെങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം, പിന്നെ എങ്ങനെ വണ്ണസ് ഉണ്ടാകുന്നത്? ഇതാണ് നമ്മുടെ നഷ്ടപ്പെടുന്ന ഫെലോഷിപ്പിന്റെ യുന എന്തുവാ ആ പ്രശ്നം അവിടെയാണ്. സോ വണ്ണസ് ഇസ് മാരേജ് ഇസ് ബിബ്ലിക്കൽ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹാപ്പിനെസ് ഇൻ മാരേജ്, ഇറ്റ് ഈസ് അബൌട്ട് ഗോഡ്സ് കോളിംഗ് ആൻഡ് പർപ്പസ്. പലരും ഹാപ്പിനെസിന് വേണ്ടിയാ വണ്ണസ് എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഹാപ്പിനെസ് ഇല്ലാത്തപ്പോ എന്തിനാ പിള്ളേരോട് ചോദിച്ചാ എന്തിനാ സാറേ ആ പുത്തിക്കുട്ടി ജീവിക്കുന്നത്? അതിൽ നല്ലത് പിരിയുന്നില്ലയോ? പക്ഷേ പലരും അത് വിശ്വസിക്കുന്നില്ല. ഇത് ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമല്ല, ഇത് സ്നേഹിക്കാനുള്ള ഒരു വിളിയുടെ ഭാഗമാണ്. അൺകണ്ടീഷണൽ ലവ് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച നമ്മൾ സ്നേഹം എക്സർസൈസ് ചെയ്യാനുള്ള ഒരു പ്രാഥമിക ഗ്രൗണ്ടാണ് ഫാമിലി. ആണോ? അങ്ങനെ കാണുമ്പോഴേ ഉള്ളൂ ബുദ്ധിമുട്ടി നമ്മളെ ദൈവത്തുള്ളൂ, ഒരാളെ സ്നേഹിക്കത്ത് ഉള്ളൂ. മറ്റവരെന്തൊരു അസൗകര്യം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ ഇട്ടിട്ട് പോകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരാൾ അസൗകര്യം വരുമ്പോ ഇട്ടിട്ട് പോവോ? ഇല്ലായിരുന്നു, പണ്ടൊക്കെ പോകത്തില്ലായിരുന്നു. എന്തെല്ലാം ഇവൻ തളർന്നാലും കഷ്ടപ്പെട്ടാലും എന്ത് വന്നാലും ഒന്നും ഇല്ലാതെയും പോലും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ മാക്സിമം കെയർ കൊടുക്കുമായിരുന്നു. സോ വി എക്സ്പീരിയൻസ് ലവ് അല്ലേ? ശരിയല്ലേ? അത് സോ വണ്ണസ് ഇൻ മാരേജ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് റിക്വയർ ഫോക്കസ് ഓൺ ഗോഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ സ്പെസിഫിക് സ്റ്റെപ് ടു മേക്ക് ഇറ്റ്. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തമാണെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ദൈവത്തെ, കാരണം ഇതൊരു ത്രികോണ ബന്ധമാണ്, രണ്ടുപേരും തമ്മിലുള്ള ബന്ധമല്ല. ഇത് മൂന്ന് പേര് യോജിപ്പിച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള ബന്ധമാണ്. ആ ബന്ധം ശക്തമാണെങ്കിലേ എന്തോ പറ്റൂ, ഈ ബന്ധം ശരിയാകത്തുള്ളൂ, ഇത് ത്യാഗപൂർണമായി ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ ഇങ്ങോട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യത്തുള്ളൂ, ഇങ്ങോട്ട് കിട്ടിയില്ലേ എതിരെ അങ്ങോട്ട് ചെയ്യുന്നേ. അത് ജഡത്തിന്റെ സ്വഭാവം. ഇങ്ങ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ച് ചാപ്പാട് ഇരുന്നതിന് നീ കൊടുത്താൽ എന്താ ലോകമെല്ലാം ചെയ്യുന്നത്? അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ ഒന്നും കിട്ടാത്തടത്ത് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് നീ ഡിഫറന്റ് ആകുന്നത്, എന്റെ ശിഷ്യനാണെന്നുള്ളതിന്റെ ഡിഫറൻസ്. ഇതാണ് ഫാമിലി എക്സസൈസ്. അപ്പൊ കിട്ടാത്തടത്ത് കൊടുക്കാൻ പറ്റുമോ? ആരോടുള്ള സ്നേഹത്തിൽ? ദൈവത്തോടുള്ള സ്നേഹത്തിൽ. ആ ചെയ്താ മേളിൽ പോയാൽ പ്രതിഫലം കിട്ടുമായി. ഒരു യജമാനെ കർത്താവിന് എന്നവണ്ണം സ്വീകരിച്ചാൽ, ലോകക്കാരനായ യജമാനെ കർത്താവിന് എന്നവണ്ണം അവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് ബാക്കിയുണ്ട്. ഉണ്ടോ? എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ ഓർത്ത് അവനെ അവനോടത് ചെയ്തെങ്കിൽ ദൈവം അങ്ങനെയെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്താ, ഭർത്താവിന് വേണ്ടി ചെയ്താ, കൊച്ചുങ്ങൾക്ക് വേണ്ടി ചെയ്താ കിട്ടുമോ? കിട്ടുമോ? കിട്ടും. സോ തീർച്ചയായിട്ടും ടു ഗ്രോ ഇൻ വണ്ണസ് ഈസ് ബീ കമ്മിറ്റഡ് ഫസ്റ്റ് ടു ഗോഡ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ് ടു കമ്മിറ്റഡ് ടു യുവർ സ്പൗസ്. സോ ബീ വണ്ണസ് വൺ ഡസ് നോട്ട് മീൻ യു ഹാവ് ടു തിങ്ക് എക്സാക്ട്ലി ലൈക്ക്, ഓൾവേസ് എഗ്രി ഓൺ എവറിഥിങ് ലൈക്ക് ദ സെയിം സ്റ്റൈൽ, മ്യൂസിക്, ടിവി, ഫുഡ് എല്ലാം ഒരുപോലെ ആണോന്നൊന്നുമില്ല. അത് നമുക്ക് വ്യത്യസ്ത പുലർത്താം, വ്യത്യസ്ത കോയിൻ. അതാ ഞാൻ കോയിന്റെ ഉദാഹരണം പറഞ്ഞത്. കോയിൻ രണ്ടും ഒരുപോലെ അല്ല, രണ്ട് സൈഡും ഒരുപോലെ അല്ല. പക്ഷെ എന്നാലും രണ്ട് സൈഡും ഒരുപോലെ അല്ലാതെ അവർക്കൊന്നായിട്ട് ജീവിക്കാൻ പറ്റും. It's about a couple becoming one flesh. It's a union of body, mind, spirit that reflects something, God's nature. This oneness is motive, purpose, value, goals. ഇതെല്ലാം വേണം. സോ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉള്ള ഒരുമയാണ് അവിടെ ഉണ്ടാകുന്നത്. അവര് ഹോം ബാക്ക്ഗ്രൗണ്ടിൽ, വി ആർ ഡിഫറന്റ് ഇൻ ഹോം ബാക്ക്ഗ്രൗണ്ട്, ഡിഫറന്റ് ഇൻ പേഴ്സണാലിറ്റി, ഡിഫറന്റ് ഇൻ ഡൂയിങ് തിങ്സ്, ടോക്കിംഗ്, ഡിഫറന്റ് ബ്രോട്ട് അപ്പ്, ഡിഫറന്റ് കോൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസം ഉള്ളവരെയാണ് ദൈവം യോജിപ്പിക്കുന്നത്. സോ മാരേജ് വണ്ണസ് ആസ് എ റിസൾട്ട് ഓഫ് സബ്മിഷൻ ടു ഗോഡ് എക്സാക്ട്ലി ലീഡ് അസ് ടു ജെന്യുവിൻ വണ്ണസ് ആൻഡ് ടു ഹാപ്പിനെസ് ഇൻ മാരേജ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ഈ വ്യത്യസ്തരെ ഒന്നിച്ചാകാൻ പറ്റൂ. പക്ഷേ ഞാൻ പറയുന്നത് ശരീരത്തെയും ആത്മാവും തമ്മിൽ വില യോജിക്കുന്ന സാധനങ്ങളാണ്. ഒന്ന് മണ്ണിൽ നിന്ന് എടുത്തതും ഒന്ന് മേളിൽ നിന്ന് വന്നതും, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ സ്വർഗത്തെയും ഭൂമിയെയും യോജിപ്പിച്ച ദൈവത്തിന്, ശരീരത്തിനെ ആത്മാവിനെ ഒന്നിച്ചാക്കിയ ദൈവത്തിന് ഏത് വ്യത്യസ്തതകളെയും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാക്കാൻ പറ്റും ദൈവകൃപയോ? പക്ഷെ അത്രയും വേണമെങ്കിൽ അത്രയ്ക്ക് കൃപ വേണം. കൃപ കൂടുന്നു, വ്യത്യസ്തത കൂടുന്നതോറും കൃപ കൂടിയാലേ പറ്റൂ. കൃപ കുറഞ്ഞവരും അത്രയത്തിന് വെല്ലുവിളിക്ക് പോകരുത്. ഇതാണ് മറ്റൊന്ന്, ദ മിനിസ്ട്രി ഓഫ് വണ്ണസ്. വണ്ണസ് ഇൻ മാരേജ് മസ്റ്റ് ഹാപ്പൻ ത്രൂ മോർ more than just sexual intercourse. ശരീരത്തിലെ ശാരീരികമായ ഒരു വണ്ണസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതിനും പ്രാധാന്യമുണ്ട്. നമ്മളത് ഒന്ന് കൊരിന്തിലൊക്കെ അതല്ലേ പറഞ്ഞേ, അവിടെ ഏതാ പറഞ്ഞേ നിന്റെ ശരീരത്തിന്, ഒന്ന് കരുതി ഏഴിൽ എന്താ വായിക്കുന്നത്, നിന്റെ ശരീരത്തിന് നീയല്ല നിന്റെ പങ്കാളി അവകാശം അല്ലേ. അതുകൊണ്ട് അവരോട് സമ്മതം വാങ്ങിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്തോ അവിടെ പറഞ്ഞേക്കുന്നത് കടപ്പെട്ടത് ചെയ്യട്ടെ. എന്താ അവിടെ കടപ്പാടിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, പ്രാഥമിക പല കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ സെക്ഷൽ കമ്മിറ്റ്മെന്റ് കടപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്, ആണോ അല്ലയോ. അപ്പൊ ന്യായമല്ലാത്ത ഒരു കാര്യത്തിന് പങ്കാളിയോട് സെക്ഷുവാലിറ്റി നിഷേധിക്കുന്നത് ശരിയോ തെറ്റോ? സോ നമുക്ക് ഇഷ്ടമുണ്ടോ എന്നല്ല നോക്കണ്ടേ, നമ്മുടെ പങ്കാളിക്ക് വേണോ എന്നുള്ളതാണ് നോക്കണ്ടേ. ഇത് ഇത് ചെയ്യുന്നില്ലെങ്കിൽ പാപം ആ ചെയ്യുന്നേ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ? കാരണം മറ്റേത് ചാപ്പാടുണ്ടാക്കി കൊടുക്കുന്ന കാത്തതിനേക്കാളും വലിയ തെറ്റാണ്, മുണ്ട് നനച്ച് കൊടുക്കാത്തതിനേക്കാളും വലിയ തെറ്റാണ്. കാരണം ഇതൊക്കെ വേണമെങ്കിൽ പാപം ചെയ്യാതെ മാർഗങ്ങളുണ്ട്. ഹോട്ടലിൽ പോയി കഴിച്ചാൽ പാപമൊന്നും ചെയ്യുന്നില്ല, തുണി ഡോബിയുടെ ലോണ്ടറി കൊടുത്താൽ പാപമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ്, പാപം ചെയ്യാതെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ പങ്കാളിയെ പാപം ചെയ്യാൻ, മനസ്സിൽ പോലും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം ആടെ സെക്ഷൽ നീഡ് മീറ്റ് ചെയ്യേണ്ടത് എന്റെ കടപ്പാടാണെന്നുള്ള ബോധം ഇതൊന്നും നമ്മൾ ശക്തമായി പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് കല്യാണം കഴിക്കുമ്പോൾ അതുകൂടെയാണ് കടപ്പാട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ കല്യാണം കഴിക്കാൻ, അങ്ങനെ ഇപ്പൊ ഒത്തിരി പിള്ളേർ, എനിക്ക് ഈ മാസം തന്നെ ഒരു രണ്ട് മൂന്ന് പേര് വന്നു, അവർ കല്യാണപ്രായമായി നാട്ടിലെ കാര്യം പറഞ്ഞു, ഐ ഡോണ്ട് ഫീൽ അട്രാക്റ്റഡ് ടു ഹേഴ്സ് ഓപ്പോസിറ്റ്, സാറേ ഞാൻ ഒരാളെ ചതിക്കാൻ താല്പര്യമില്ല, പക്ഷേ അല്ലോ. ഒരാൾ ഞാൻ ഈയിടെ ഗൾഫിൽ ഒരു യാത്ര, പെട്ടെന്ന് ഒരു യാത്ര ചെയ്തപ്പോൾ ഒരു ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു, സാറേ എനിക്കൊന്ന് കാണണം, എനിക്കൊരു ക്ലയന്റ് ഉണ്ട് കാണണം. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഈ അടുത്താഴ്ച ആത്മഹത്യയായിരിക്കുമായിരുന്നു. കാരണം ഒരു എഞ്ചിനീയറാണ്, 6 years ആയിട്ട് നാട്ടിൽ പോയിട്ട്, അവൻ എല്ലാ വർഷവും ലീവ് കിട്ടും, ഒന്നര മാസവും ശമ്പളവും എല്ലാം കിട്ടും, ലീവ് കിട്ടും. പക്ഷെ വീട്ടിൽ പോയാൽ മൂത്ത പയ്യനാ, 32-31 വയസ്സായി, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവർ നോക്കി നിൽക്കുക. പക്ഷെ ഇവന് അവൻ ആരോടും അട്രാക്ഷൻ തോന്നുന്നില്ല, ഒരു പെണ്ണിനെ ചതിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ പോവാൻ, ഇത് വീട്ടിൽ പറയാൻ പറ്റിയ അവർ അപ്സെറ്റ് ആകും, വീട്ടിൽ പറയാനും വയ്യ, ഇത് വീട്ടിൽ പോകാനും വയ്യ. ഈവൻ കൂടെ ചെയ്യുന്ന ജോലിക്കാർ തന്നെ പറയുന്നുണ്ട്, നീ വീട്ടിൽ ഇത് പറയുന്നില്ല, നീ വീട്ടിൽ നീ ആറ് വരെ പോയി, നിങ്ങളെ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്ന വരെ പറയുന്ന ലെവലായി. പക്ഷെ ഇവനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയത്തില്ല. ഏതായാലും ഞാൻ അവനെ സംസാരിച്ചു, വിളിച്ചു, അവൻ ആത്മഹത്യ തീരുമാനം മാറ്റി, അവന്റെ അപ്പനുമായി ഞാൻ സംസാരിച്ചു, ഐ റിവീൽ ദ തിങ്സ് ടു ഹിം ആൻഡ് ഹി അക്സെപ്റ്റഡ് ഇറ്റ്, ഐ റെഫർ ടു ഒരു യൂറോളജിസ്റ്റ് റെഫർ ചെയ്തു, ട്രീറ്റ്മെന്റ് അവന് അല്പം മെഡിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അവന് ഇഞ്ചക്ഷനൊക്കെ തുടങ്ങി. ഇങ്ങനെ ഈ നാവ് അവന് ജോലി ഡീ പ്രൊമോഷൻ കിട്ടി, 12,000 ദിവസം കിട്ടി, അവന് 7,000 ആയിട്ട് പോയി. ഇപ്പൊ അവന് 13,000 അല്ല, അവർ 15,000 ഒരു ഓഫർ മറ്റൊരു കമ്പനി കൊടുത്ത് പോകാൻ തുടങ്ങിയപ്പോ ഇവർ പറഞ്ഞു, ഞങ്ങൾ 15,000 തന്നെ നിന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞു. അവന് ആ ഒറ്റ ഒരു 6 months കൊണ്ട് അവന്റെ ഇമോഷണൽ ചേഞ്ച് ആ, ഹി ബിക്കം എ സക്സസ്ഫുൾ ഇൻ ഈവൻ. കാരണം അവന്റെ ഹോപ്പ്ലെസ് ഹോപ്പിലേക്ക് മാറ്റാൻ പറ്റി, ജസ്റ്റ് ഒരു ഷെയറിംഗ് കൂടെ. ഇതുവരെ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല, ഈസ് ഓൺ ദ ഹാഫ് വേ. പക്ഷെ എതുക്കി പോലും അത് റിവീൽ ചെയ്ത് തുറന്ന് സംസാരിച്ച് ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവന് ഭയങ്കര, വീട്ടിൽ അറിയിച്ചപ്പോൾ തന്നെ പ്രശ്നം, വീട്ടുകാരത് ശരിയായിട്ട് എടുക്കാൻ അവരെ ഞാൻ എക്യുണ്ടാക്കിയപ്പോഴത്തേക്ക് തന്നെ പകുതി പ്രശ്നം മാറി. ഡോക്ടറോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, ഹോപ്പിട്ടതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാര്യം മാറി. ഞാൻ പറഞ്ഞ ടെസ്റ്റോറിന്റെ ഒക്കെ കുറവായിരുന്നു, ഇതിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ബേസിക് ആയിട്ട് എന്തുവാ, ഇത്തിരി ഒത്തിരി പിള്ളേർ ഒത്തിരി ഒരു പക്ഷേ ഫുഡ് ഹാബിറ്റും അല്ല, നമ്മുടെ ബയോ കെമിക്കലി തന്നെ. ഇവന് ചൈൽഡ്ഹുഡിൽ ഒരു ഹോമോസെക്ഷൽ അബ്യൂസ് ഉണ്ട്, അബ്യൂസ് ആയ പിള്ളേർ ഒത്തിരി ഉണ്ട്. അവർക്കെല്ലാം ഈ പ്രായത്തിൽ വരുമ്പോൾ ഇതുപോലുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ട്. ഇതൊക്കെ തുറന്ന് പറയാൻ പറ്റുന്ന വേദികൾ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പിള്ളേർ അത്രയെങ്കിലും ചിന്തിപ്പിക്കുന്നു. പലരാണെങ്കിൽ വീട്ടുകാർ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഓരോരുത്തരെ കളിപ്പിക്കും, പിന്നെ കുഴപ്പമാകും. അത് സത്യത്തെ ട്രീറ്റ് ചെയ്ത് മാറിയിട്ട് വേണ്ട അത് ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറച്ചു വെച്ചാൽ എത്ര ദിവസം മറച്ചു വെക്കാൻ പറ്റും? അതുപോലെ സോ ദ റിയൽ മിസ്റ്ററി ഈസ് ഹൗ സിൻഫുൾ ഹ്യൂമൻ ബീയിങ് ക്യാൻ ബിക്കം വൺ വിത്ത് ദ ഹോളി ഗോഡ്. ഇറ്റ് ഈസ് ഇലസ്ട്രേറ്റഡ് ബൈ 2 people കമ്മിങ് ടുഗദർ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പേഴ്സണാലിറ്റീസ് ടു ബിക്കം വൺ. വൺനെസ് ഇൻ മാരേജ് ഡസ് നോട്ട് മീൻ ത്രൂ സറണ്ടറിങ് യുവർ ഐഡന്റിറ്റി യുവർ പേഴ്സണാലിറ്റി, ബട്ട് ഐയിൽ നിന്ന് വിയിലേക്കും മയ്യിൽ നിന്ന് അവറിലേക്കുമുള്ള ഒരു യാത്രയാണ് ഇത്. സോ വിശ്വസ്തത, വിശ്വസ്തയെ കുറിച്ചുള്ള നമ്മൾ വേറൊരാൾ പോയി വ്യഭിചാരം ചെയ്യുമ്പോൾ മാത്രം നമ്മൾ വിശ്വസ്ത ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നത്, പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. മീൻസ് കപ്പിൾസ് ആർ കമ്മിറ്റഡ് ടു ലവ് വൺ അനദർ മോർ ദാൻ ഓൾ അതർ പീപ്പിൾ ഓൾ അവർ പൊസിഷൻ ഓർ പേഴ്സണൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ കപ്പിൾ തമ്മിൽ ഇന്ന് തൊട്ട് നിന്നെക്കാട്ടിൽ കർത്താവ് കഴിഞ്ഞാൽ മനുഷ്യ ബന്ധത്തിൽ നിന്നേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരാളെന്റെ ജീവിതത്തിൽ എന്നുള്ള കമ്മിറ്റ്മെന്റ് കല്യാണം. അതായി ലീവ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ലീവ് പേരൻസ് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞേ. അവർക്ക് ഇന്നലെ വരെ കൊടുത്ത പ്രാധാന്യം കല്യാണം കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല, പിന്നെ തക്കാളി കഴിഞ്ഞേ കൊടുക്കാൻ പറ്റും. അതാ കമ്മിറ്റ്മെന്റ്, അതാ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണസ്. വണ്ണസിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനിടയ്ക്ക് ആരും ഉണ്ടായി ചാലും പല്ലാന്ന് 6 വർഷമായിട്ട് ഫ്രണ്ട്ഷിപ്പായിരുന്നു, അല്ലെങ്കിൽ അഫയർ കിടക്കുന്നു, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇതൊന്നും സെറ്റിൽ ചെയ്യാതെ പോയി കല്യാണം, എന്നിട്ട് പിന്നെ ഇതഴിക്കാൻ നടക്കുക. വാജീവത്ത് ഒരിക്കലും അപ്പം ഫിഡിലിറ്റി ഒരു അവൈത ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, പങ്കാളിയെക്കാട്ടിലും അമിത പ്രാധാന്യം വേറൊരാക്കോ വേറെന്തിനോ. ഇവിടെ ആളുകൾക്കല്ല ചിലർ കൊടുക്കുന്നത്, ചിലർ ഹോബീസിനാണ്, ചിലരാണെങ്കിൽ ഫ്രണ്ട്സിനാണ്, ചിലരെന്തിനാണ് അച്ചീവ്മെന്റിനാണ് ജോലി. ചില ഇവിടെ 10 32 കല്യാണം കഴിക്കാത്ത എന്താ കാരണം? ഇവിടെ മൾട്ടിനാഷണലിലൊക്കെ ആ ലാഡറിൽ മുന്നോട്ട് കയറുന്ന സമയമാണ് അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യും? ഒന്ന് ശ്രദ്ധ, ഇവര് ഓവർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് മേപ്പോട്ട് 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 കിട്ടും. അപ്പൊ ഇതെല്ലാം ഒന്ന് ശരിയായിട്ട് കല്യാണം, അത് 35 ആയി 36 ആയി 38 ആയി പിന്നെ കല്യാണം ആലോചിക്കുമ്പോൾ ആരും കിട്ടാനുമില്ല, പിന്നെ എതുവഴിയെങ്കിലും ഒക്കെ പോയി കല്യാണം അല്ലേ. 26 ഓരോരുത്തർ പുറകെ നടക്കുമായിരുന്നു, അപ്പം വേണ്ടായിരുന്നു. ഇപ്പൊ 36 ഇപ്പം അങ്ങോട്ട് നടക്കുക, ആർക്കും വേണ്ട. ഇത്ര ഒത്തിരി ഉണ്ട്, ഉണ്ടോ അമേരിക്കയിൽ എത്ര ഉണ്ട്? ഇപ്പൊ ഒത്തിരി ഉണ്ട്. ഇതിന് കാരണം എന്താ? ഈ അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പങ്കാളിയെക്കാട്ടിലും മറ്റൊരാൾക്കും പ്രാധാന്യം, മറ്റൊന്നിനും കർത്താവ് ഒഴിച്ച് മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാത്ത ഒരു ബന്ധമാണ്. അതാണ് മൂന്ന് ബന്ധമേ ആ ഇന്നർ സർക്കിളിൽ ഉണ്ടാവും, കർത്താവും നീയും നിന്റെ പങ്കാളിയും. അതിനിടയ്ക്ക് പിള്ളേര് പോലും കയറരുത്. ചെറിയ പിള്ളേർ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പിന്നെ രണ്ടാമതാ പിള്ളേരോടൊക്കെ അടുപ്പാണ്. അതും ദൈവം കുറച്ച് സമയത്ത് ചിലപ്പോൾ ഒരു 6 മാസത്തെ ചൈൽഡ് റിയറിംഗ് സമയത്ത് കുറച്ച് അറ്റൻഷൻ അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ 6 മാസം കൊച്ച് പാലുകുടി മാറുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഈ എടുക്കണം. ഇത് ആ ട്രാൻസിഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യും. ചില സർട്ടൻ ടൈമിലേക്ക് ചിലപ്പോൾ ഒരു പീരീഡ് ഓഫ് എന്തോ ഒരു ചിലപ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ സമയത്തേക്ക് ചിലപ്പോൾ അറ്റൻഷനിൽ ഒരു ചെറിയ, അത് രണ്ടുപേരും മനസ്സിലാക്കണം. പക്ഷെ അത് എത്രയും പെട്ടെന്ന് റീയൂണിയൻ ലേക്ക് വരണം. ചിലർ ആ മാറ്റം എന്തോ ചെയ്യും, അങ്ങനെ അങ്ങ് കണ്ടിന്യൂ, രണ്ടു മുറിയിലേക്ക് കിടപ്പോ അങ്ങ് രണ്ടു മുറിയിലായിട്ട് അങ്ങ് മാറും, പിന്നെ അത് പെർമനന്റ് പരിപാടിയാ. ഇതൊന്നും ദൈവത്തിനം അനുസരിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നീട് കുഴപ്പത്തിലേക്ക് പോകുന്നത്. കൃത്യമായിട്ട് പങ്കാളിയെക്കാളിലും പ്രാധാന്യം കൊടുക്കുന്ന ആരും ജീവിതത്തില് ആരും ഒന്നും ഒരു സ്വകാര്യ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഐ മരിച്ചാലേ പറ്റൂ. പക്ഷെ പലപ്പോഴും ഐ വിഷ്, ഐ വാണ്ട് എന്നൊക്കെ കൾച്ചറിൽ വളരുന്ന ഒരാൾക്ക് ഈ ഐ മരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധി. അപ്പൊ ഈ ബോണഗെയിൻ എന്ന് പറഞ്ഞാൽ അതാ വ്യത്യാസം. കർത്താവിന് തന്റെ ജീവിതം സമർപ്പിക്കുക, സെൽഫിനെ സമർപ്പിക്കുക, ഇന്ന് തൊട്ട് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ള സമർപ്പണമാണെന്ന് വിചാരിക്കുക. മുമ്പേ പറഞ്ഞ നരകത്തിൽ പോകാൻ പേടിച്ചുക കൈപൊക്കിയാൽ രക്ഷിക്കപ്പെടലാകത്തില്ല, മറിച്ച് തന്റെ ജീവിതം തനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. എന്തുവാ വസ്തു എഴുതി കൊടുക്കുന്ന പോലെ എന്തോ ചെയ്യുക, നമ്മുടെ പോസിറ്റീവ് ആയത് എഴുതി കൊടുക്കുക. യു ആർ മൈ ലോഡ്, അതല്ലേ കർത്താവും രക്ഷിതാവുമായിട്ട്, രക്ഷിതാവായിട്ട് മാത്രമല്ല അംഗീകരിക്കുന്നത്, യു ആർ മൈ ലോഡ് എന്നുകൂടെ കർത്താവ്, യു ആർ മൈ മാസ്റ്റർ എന്നുള്ള ഈ യു ആർ മൈ മാസ്റ്റർ എന്ന് അംഗീകരിച്ചിട്ട് പിന്നെ ഐയും കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. അപ്പം തീർച്ചയായിട്ടും നമ്മളത് ഫിസിക്കൽ ഇന്റിമസി, സോ സെക്ഷൽ ഇന്റിമസി, ഇൻട്രിച്ച് മാരേജ്, തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിൽ ഈ സെക്ഷൽ ഇന്റിമസി ഉള്ളവർ തമ്മിൽ എന്ത് പിണക്കുണ്ടായാലും ഇണങ്ങുമെന്നാണ് പറയുന്നത്. കാരണം നീഡ് ഫോർ ഈച്ച് അതർ ഉണ്ട്. അതുകൊണ്ട് പിണങ്ങി ഒരു കുറച്ച് ദിവസം ഒന്നും നടക്കാൻ പറ്റത്തില്ല, കാരണം പിന്നെ എങ്ങനെയും ഇണങ്ങും, ഒരാളെങ്കിലും ഇണങ്ങി വരും. ഇതില്ലാത്തവർ ഇപ്പൊ 6 മാസം വേണ്ടിയില്ലെങ്കിലും എന്തോ, 1 വർഷം വേണ്ടിയില്ലെങ്കിലും എന്തോ, രണ്ടുപേരും രണ്ട് കുക്കിങ്ങും രണ്ട് ഇതുമായിട്ടൊക്കെ അങ്ങനെ സർവേ ചെയ്ത് പോകാം. തീർച്ചയായിട്ടും സെക്ഷൽ ഇന്റിമസിയും വിവാഹ ജീവിതത്തിലെ വണ്ണസും തമ്മിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ച് കരിയമായ ടീച്ചിങ് ഒന്നും നമ്മുടെ ഇടയിൽ ഇല്ല. നമ്മൾ ഇപ്പോഴും നാണം കൊണ്ട് നടക്കുകയാണ്. ദൈവത്തിന് നാണമില്ലാത്ത കാര്യം, ബൈബിളിന് നാണമില്ലാത്ത കാര്യം, ബൈബിൾ അവിഹിത ബന്ധത്തിന് മാത്രമേ നാണിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ല വിവാഹ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ച് ഒരു നാണവും ബൈബിൾ പറഞ്ഞിട്ടില്ല. ബൈബിൾ വളരെ പച്ചയായിട്ട് വിവരിക്കുന്ന ഒരു വിഷയമാണ്, അന്നല്ലേ എത്രയോ വാക്യങ്ങളിൽ കൂടെ പച്ചയായിട്ട് വിവരിക്കുന്ന ഒരു വിഷയമാണ്, ആണോ അല്ലേ? ആണ്. പക്ഷെ നമ്മളിപ്പോഴും ഈ സെക്സ് എന്ന് കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് നാണമാണ്.
അഭിഹിത സെക്സിനെയാണ് നാണിക്കേണ്ടത്. സെക്സ് നാണിക്കേണ്ട കാര്യമല്ല, വളരെ ഓപ്പണായിട്ട്. ഭാര്യാഭർത്താക്കന്മാർ പോലും സെക്സിനെ കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാൻ ലജ്ജയുള്ള വിശുദ്ധന്മാരുണ്ട്. വിശുദ്ധിക്ക് ചേർന്നല്ല എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊന്നും വിശുദ്ധിക്ക് ചേർന്നല്ല, അല്ലാത്തല്ല. തീർച്ചയായിട്ടും ഏത് വിശുദ്ധനും സ്വന്തം പങ്കാളിയോട് ഓപ്പണായിട്ട് സെക്സിനെ കുറിച്ച് സംസാരിക്കുക, ഇല്ലാതെ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നേ? മറ്റൊരാളുടെ ഇഷ്ടവും താല്പര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വളരെ ഓപ്പൺ ഡിസ്കഷൻ വേണ്ടേ? പിള്ളേരെ ഇന്നത്തെ കാലത്ത് ഈ അമേരിക്ക പോലുള്ള രാജ്യത്ത് ശരിയായി വളർത്തണമെങ്കിൽ അവരോട് ഓപ്പണായിട്ട് സെക്സിനെ കുറിച്ച് സംസാരിക്കണോ? ദൈവം അതിനെ എങ്ങനെ മാനേജ് ചെയ്യും? കാരണം നമ്മുടെ ഹോൾ ബീയിങ്ങും സ്പിരിച്വാലിറ്റിയുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് സെക്ഷൽ മാനേജ്മെന്റ്. 10 വയസ്സായാലും ഇവിടെ സെക്ഷൽ, 9 വയസ്സുള്ള കുട്ടി സെക്കൻഡറി സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നു. 10, 26, 30 ആകാല്യാണ് ഇത്രയും ഫ്രീഡം ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ 10 വയസ്സ് 20 വർഷം എങ്ങനെ ഇത് മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കാതെ എങ്ങനെ പിള്ളേർ മാനേജ് ചെയ്യുന്നേ? ആർ വി റിയലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്? Are we open to them? Will they ask very open question with us? ഇതൊക്കെ നമ്മൾ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടായെങ്കിലേ ഇത്ര ഇവിടെയല്ല നാട്ടിലെ കമ്മ്യൂണിറ്റിയിൽ പോലും ഇത്ര വ്യത്യാസം വന്നു. അപ്പം പിന്നെ ഇവിടെ അതിനേക്കാളും എത്രയോ വലിയ ട്രെയിനിങ് ആവശ്യമുള്ളൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. സോ ലാക്ക് ഓഫ് അപ്പൊ അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്തോ പറ്റും? സസ്പീഷൻ, ഡൊമസ്റ്റിക് അബ്യൂസ്. ഈ രാവിലെ പ്ലേറ്റ് എറിയുന്നതും ചൂടാകുന്നതും വലിച്ചെറിയുന്നതും കഥവ് വലിച്ചടിക്കുന്നതും ഈ പാത്രം അടുക്കളയിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതും ഒക്കെ എന്തിന്റെ കാര്യമോ? ഈ കിടക്കരയിലുള്ള പ്രശ്നത്തിന്റെ ബാക്കി പത്ര. കാരണം അത് നമ്മൾ തുറന്ന് പറയത്തില്ല, അതാന്ന് പറയത്തില്ല, അത് മറ്റെവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് എന്താച്ചാൻ ചൂടായെന്നോ അവൾ രാവിലെ വിഷമിച്ചു പോയെന്നോ അറിയത്തില്ല. കാരണം അത് പറയത്തില്ല, ആ വിഷയം പറയത്തില്ല, വിഷയം പറയുന്ന മറ്റു വല്ലതായിരിക്കും. അതുകൊണ്ട് വി നെവർ ഹാൻഡിൽ ഇറ്റ്. സോ ഇമോഷണൽ ഹോണസ്റ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഉള്ള കാര്യത്തെക്കുറിച്ച് തുറന്ന് എന്റെ നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലും ഓപ്പണായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്തോ വണ്ണസാ. സണ്ണസ് എന്ന് പറഞ്ഞാൽ എന്തോ ട്രാൻസ്പെറൻസി. അവര് നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല താനും. അതാ നമ്മൾ വായിക്കുന്നത്, നഗ്നമാരും നാണം തോന്നിയില്ല. നമ്മൾ ആരുടെ മുമ്പിലാ? അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഉള്ളിടത്തെ നമ്മൾ നഗ്നരായിട്ട് നിൽക്കാൻ പറ്റൂ. കുഞ്ഞിലെ നമ്മൾ അമ്മയുടെ മുമ്പ് നിൽക്കുമായിരുന്നു അല്ലേ? ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലും ശരീരത്തിലും നാണം തോന്നാത്ത ഫ്രീഡം വേണം. ആ ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭയങ്കര ട്രാൻസ്പെറൻസിയിലേക്ക് മാറിയല്ലേ പറ്റത്തുള്ളൂ. ഹൗ മെനി ഓഫ് അസ്? അതുകൊണ്ട് തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് അബ്യൂസ്, ഇൻഫിഡിലിറ്റി, ആൽക്കഹോൾ അബ്യൂസ്. എനിക്ക് എന്റെ ആൽക്കഹോളിക്സിലെ ഒരു നല്ല ശതമാനത്തിന്റെയും പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാ. കാരണം ചിലര് സെക്ഷുവാലിറ്റി അവോയ്ഡ് ചെയ്യാൻ മദ്യപിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് ക്ലയന്റ് വന്നു, അവന് അവൾ ഷീ വാൻസ് സെക്ഷുവാലിറ്റി, അവനൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് സംശയം. അവനൊന്നും ഇല്ല, പക്ഷെ അവനൊരു സംശയം. അതുകൊണ്ട് ഹീ വാൻസ് ടു അവോയ്ഡ് ഇറ്റ്. അതുകൊണ്ട് വൈകിട്ട് അടിച്ച് വീലായി വന്നിട്ട് വെളി കിടക്കും. ഇവക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ബഹളം, അവള് വന്ന് ബഹളം ഉണ്ടാക്കും. അവസാനം രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് പോയി. ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ബേസിക് കാരണം ഇതാ, ഈ ജസ്റ്റ് ടു അവോയ്ഡ് ഇറ്റ്. അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. നാട്ടുകാരെല്ലാം ചോദിക്കുക, വിജയുടെ വലിയ വിശേഷം ഇല്ല. അതിന് ട്രീറ്റ്മെന്റ് പോയി ഡോക്ടർ മരുന്നും കഴിക്കുക, 7 അന്ന് അടിച്ചിട്ട് വന്ന് മുറ്റത്ത് കിടക്കുക. അവൾക്ക് ദേഷ്യം വരായിരിക്കോ? ഷീ ലോസ് ഓൾ ഹെയർ കൺട്രോൾ. കാരണം അവൾ വീട്ടിൽ പറഞ്ഞ് തുറന്ന് സംസാരിച്ചു. ആ അപ്പനും അമ്മയും അവർ ഇതൊക്കെയാണ് വേണ്ടി പരസ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ വെക്കുക. അവൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്താ പറയേണ്ടി? 6 വർഷമായി ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവിടെ വന്ന് കിടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പച്ചയായ യാഥാർത്ഥ്യം. കാരണം ഈ ശല്യം വല്ല നാട്ടിലാ, ഇവിടെ ആരും ചോദിക്കത്തില്ല. അവിടെ നീ കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാർക്കാ പ്രശ്നം, ആളുകൾക്കുള്ള പ്രശ്നത്തെക്കാളും നാട്ടുകാർക്കാ പ്രശ്നം. ദേ ആസ്ക് ഓൾ ദീസ് ക്വസ്റ്റ്യൻ. ഇത് ഇത് ചോദിച്ചു ചോദിച്ച് സ്ത്രീകൾ ഭയങ്കര അപ്സെറ്റാ, പലരും ഭയങ്കര ഇമോഷണലി അപ്സെറ്റാ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരമൊക്കെ ധാരാളം വിഷയങ്ങൾ റിയാലിറ്റിയിലുണ്ട്. സോ എവറി മാരേജ് ക്യാൻ റിക്കൺസിൽ ടു വൺനെസ്. എന്തുവാ ഇൻഫിഡിലിറ്റി ഉള്ള മാരേജ് നമുക്ക് ഫിഡിലിറ്റിയിലേക്ക് മാറ്റാം. ദേഷ്യവും അസ്വസ്ഥ ഉള്ളിടത്തുനിന്ന് സമാധാനത്തിലേക്കും ജെന്റിൽനെസ്സിലേക്ക് മാറാം. കണ്ടു അവരെ ഭരിക്കുന്ന നിലയിൽ നിന്ന് ഹ്യൂമിലിറ്റിയിലേക്ക് മാറാം. നമ്മളെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഹ്യൂമിലിറ്റി ആണ് സ്പിരിച്വാലിറ്റി. പിന്നെ അല്ലാതെ പലരും പറഞ്ഞു ഈ ഭരിക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ലോകത്തിലെ ഭരിക്കുന്നവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ഭരണം കർത്താവ് തലയാണ്. കർത്താവ് തല ക്രിസ്തു സഭയ്ക്ക് തലയായിരുന്നു. ക്രിസ്തു സഭയ്ക്ക് ചൂഷണം ചെയ്യുന്ന തലയായിരുന്നു, അടിച്ചമർത്തുന്ന തലയായിരുന്നു, ശക്തി കൊണ്ട് ഭരിക്കുന്ന തലയായിരുന്നു. നമ്മൾ ശക്തി കണ്ടിട്ടാണോ കർത്താവിന്റെ ഉപ്പ് കീഴടങ്ങിയ കർത്താവിന്റെ സ്നേഹം കണ്ടിട്ടാണോ? താഴ്മ കണ്ടിട്ടാണോ അവന്റെ മഹത്വം മനസ്സിലാക്കിയ അവൻ വലുതായിട്ട് കാണിച്ചാണോ? വലുതായിട്ടല്ല കാണിച്ചത്, താഴ്മയാണ് കാണിച്ചത്. താഴ്മയാ നമ്മളെ എന്താ അങ്ങനൊരു വാക്യം തന്നെയുള്ളത്, എന്റെ താഴ്മ നിന്നെ വലിയവനാക്കി. താഴ്മയാണ് വലിയവൻ ആക്കിയത് അല്ലേ? ആ
ഹെഡ്ഷിപ്പ് ആണ്. ദാറ്റ് ഹെഡ്ഷിപ്പ് ഈസ് ഡിഫറന്റ് ഫ്രം ദ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഹെഡ്ഷിപ്പ്. നമ്മൾ പലപ്പോഴും വേൾഡിലെ ഹെഡ്ഷിപ്പിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് വി ആർ ഇന്റർപ്രറ്റിംഗ് ദ ബൈബിൾ. പക്ഷെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ക്രൈസ്റ്റ് ഹെഡ് ആയിരിക്കുന്ന പോലുള്ള ഹെഡിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഹിറ്റ്ലർ ഹെഡ് ആയിരിക്കുന്ന ഹെഡിനെ കുറിച്ചൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നത്, ക്രിസ്തു ത്യാഗം ചെയ്യുന്ന സമയം താഴ്മയായിരിക്കുന്ന അല്ലായിരുന്നു, കാല് കഴുകുന്ന തലയായിരുന്നു. ആ സ്നേഹത്തും കണ്ടിട്ടാണ് നമ്മൾ കീഴടങ്ങിയത്. കർത്താവ് ഇതുപോലെ സ്നേഹിക്കുന്നതിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും സ്വയം കീഴടങ്ങുമായിരുന്നു, അല്ല കീഴടക്കുന്ന ശക്തി കാണിച്ച് കീഴടക്കുമായിരുന്നു. നിന്റെ അവന്റെ മഹത്വത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുമായിരുന്നു. മഹത്വം കൊണ്ട് മുട്ടുമടക്കാൻ പറ്റണം നല്ല ആണുങ്ങൾ. നമ്മുടെ മഹത്വം കണ്ടിട്ട് കുഞ്ഞുങ്ങളും ഭാര്യയും വിധേയപ്പെടണം. ശക്തി കണ്ടിട്ടല്ല, മീശ വിരിച്ചല്ല, കണ്ണുരുട്ടിയല്ല, മറിച്ച് മഹത്വവും ഗ്രേറ്റ്നെസിന്റെ മുമ്പിൽ താഴാൻ പറ്റുന്നതാണ് സ്പിരിച്വൽ ലീഡർഷിപ്പ്. ആണോ? ശക്തി ശക്തി കൊണ്ട് ഇന്ന് എങ്ങും വിജയിക്കത്തില്ല. ശക്തി കൊണ്ട് എവിടെ ലോകത്ത് എവിടെ ശക്തി കാണിക്കുന്ന നേതാക്കന്മാരെല്ലാം പോയി. പക്ഷെ മഹത്വമുള്ളവരെ എന്നും ലോകം അംഗീകരിക്കുന്നുണ്ട്, അവർക്ക് വിധേയപ്പെടുന്നുമുണ്ട്. സോ മഹത്വം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു മോഡലാ കർത്താവ് കാണിച്ചു തന്നെ. ആ മോഡലിലെ ഹെഡ്ഷിപ്പ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ട്രെയിനിങ് ലോട്ട് ഓഫ് ഡിസിപ്ലിൻ ആവശ്യമുണ്ടെങ്കിൽ അത് ആ ടേബിളിലെത്താൻ പറ്റത്തുള്ളൂ. സോ ആൻസൈറ്റിയിൽ നിന്ന് ഹോപ്പിലേക്ക്, അഗ്രഷനിൽ നിന്ന് അസർട്ടീവ്നെസ്സിലേക്ക്, ഡിറ്റാച്ച്മെന്റിൽ നിന്ന് അറ്റാച്ച്മെന്റിലേക്കും കമ്മിറ്റ്മെന്റിലേക്കും, പവർലെസ്നെസ്സിൽ നിന്ന് കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയിലേക്കുള്ള ഒരു മനസ്സ് വെച്ചാൽ നമുക്ക് റീകൺസിലിയേഷൻ ചെയ്യാൻ വയ്യാത്ത ഒരു ബന്ധവും ഇല്ല. പക്ഷെ ദൈവകൃപ വേണം, ദൈവകൃപയിൽ ആശ്രയിക്കാൻ മനസ്സ് വേണം. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. എന്റെ സമയമായ എത്ര വരെയാ? 2:30. ഓക്കെ, ഞാൻ 5 മിനിറ്റ്സ്. അതുകൊണ്ട് ഒരു ഇമോഷണൽ ഇന്റിമസിക്ക് വേണ്ടത് മ്യൂച്വൽ ട്രസ്റ്റ്, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഉള്ള കഴിവ്, റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റിവിറ്റി, ഇതൊക്കെയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. നമുക്കറിയാം ആൾക്കാർ ചിലരോടാണെങ്കിൽ സംസാരം കേട്ടാൽ തന്നെ അടുക്കും, ചിലരോടാണെങ്കിൽ സംസാരം കേട്ടാൽ തന്നെ പിന്നെ മേലെ മിണ്ടാൻ പോകത്തില്ല അല്ലേ. അപ്പം ഒരാളെ അടുപ്പിക്കുന്ന സംസാരത്തിനുള്ള സ്കില്ല് വേണം. ബൈബിളിൽ തന്നെ അല്ല എന്തോ യാക്കോബ് പറയുന്നത്, ഒരാത്മീയന്റെ ലക്ഷണം തന്നെ ശക്തന്റെയും ഭക്തന്റെയും ലക്ഷണം തന്നെ ഈ ചെറിയ നാവിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ സെൽഫ് കൺട്രോളിലെ ഒരു പ്രധാന വാക്ക് ടങ്കിന്റെ കൺട്രോളാ അല്ലെ, അത് കമ്മ്യൂണിക്കേഷൻ ആണ്. സ്പിരിച്വൽ ഇന്റിമസി, കോമൺ സ്പിരിച്വൽ കൺസേണ്, ആത്മീയ വർക്ക്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, കോമൺ പർപ്പസ്, ഗ്ലോറിഫൈങ് ഗോഡ്, ഇതൊക്കെ ആയിരിക്കണം. ബാരിയേഴ്സ് ടു വൺനെസ്, നോട്ട് റെഡി ടു അഡ്ജസ്റ്റ്, നോട്ട് റെഡി ടു ഫ്ലെക്സിബിൾ. പിന്നെ ഫോഴ്സിംഗ് സ്പൗസ് ടു ചേഞ്ച്, സെൽഫിഷ്നെസ്, ഇൻഡിവിജ്വലിസം, ഓവർ ഫ്രീഡം, പൂവർ കമ്മ്യൂണിക്കേഷൻ, പൂവർ കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, നോ ടൈം ഫോർ ഇന്റിമസി, നോ നോട്ട് റെഡി ടു ലേൺ, വാല്യൂ ഡിഫറൻസ്, ടു ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ്, ഇതൊക്കെ എന്തോ വൺനെസ്സിന് തടസ്സമാണ്. സോ നമ്മൾ പലപ്പോഴും വണ്ണസിന് സമയമില്ലാത്ത എന്താ, വി വാല്യൂ അച്ചീവ്മെന്റ് ആൻഡ് മണി മോർ ദാൻ റിലേഷൻഷിപ്പ് അല്ലേ. കാശുണ്ടാക്കാൻ ഈ മോഡേൺ എക്കണോമി തന്നെ ബേസ് ചെയ്തിരിക്കുന്ന എന്തുവാ, ആളുകളെ കൊണ്ട് കടം തരിക, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അടപ്പിക്കുക, നമ്മളിങ്ങനെ ചക്രം പോലെ എന്ത് ചെയ്യുക കടങ്ങുക. ഇത് ഇവിടെ അമേരിക്ക മാത്രമേ ഇപ്പൊ ഇന്ത്യൻ എക്കണോമി നടക്കുന്നത്, കാരണം ആ വേൾഡ് ഓർഡർ അതങ്ങനെ ആകുക. എന്തുവാ, കൺസ്യൂമർ ചെയ്യിപ്പിക്കുക ആളെ കൊണ്ട്, എന്ത് ചെയ്യുക, എന്നൊരു പ്രൊഡക്ഷൻ കൂട്ടുക, അങ്ങനെ മണിയുടെ സർക്കുലേഷൻ കൂട്ടുക, അതാണ് എക്കണോമിയുടെ ബേസ്. അപ്പൊ ആ ഒരു എക്കണോമിയുടെ ബേസില് വീണാ നമ്മൾ എന്തോ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് ഉള്ളത് കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു, ശരിക്കും മിനിമം കാര്യത്തിൽ ജീവിക്കണം. കാരണം ഈ വാൺസ് കൂടുന്തോറും ഒരിക്കലും ഇതിന് എൻഡില്ല. ഉണ്ടോ, ഒരു കാർ വാങ്ങിക്കുമ്പോൾ അടുത്ത 6 മാസത്തിനകം പുതിയ മോഡൽ ഇറങ്ങും, ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോഴത്തേ 3 മാസം കഴിയുമ്പോൾ പുതിയ മോഡൽ, മറ്റൊന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 15 വർഷം കഴിഞ്ഞാൽ ഒരു മോഡൽ ഇറങ്ങുന്നത്, ഇതിപ്പോ 3 മാസം 2 മാസത്തെ അടുത്ത മോഡൽ ഇറങ്ങുക. എന്ത് ഇവിടെ പോയി എന്ത് ആകാനാ, നമ്മൾ അത് മാറി അത് വാങ്ങിക്കും, അത് മാറി അത് വാങ്ങിക്കും. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്തിൽ കണ്ടെത്തുക, സാധനത്തിൽ കണ്ടെത്തുക. പക്ഷെ സാധനത്തിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ദിവസം കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, കിട്ടുന്ന ദിവസം കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, ഒരിക്കലും കൂടത്തില്ല. കിട്ടുമോ, കൂടുമോ, ഇല്ല. ചെറിയ കാരും വലിയ കാരും തമ്മിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ത് വ്യത്യാസമുണ്ട്? ഒരു വീടും മറ്റേ വീടും തമ്മിൽ 1 മാസം താമസിച്ചു കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ത് വ്യത്യാസമുണ്ട്? പക്ഷെ അതിന് അടയ്ക്കാനുള്ള കഷ്ടപ്പാടുമായിട്ട് ഇപ്പുറത്ത് വെച്ച് നോക്കിയാൽ ഏതാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പിന്നെ അളന്നു നോക്കണം. സോ ദീസ് ആർ ഓൾ ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ലാക്ക് ഓഫ് കെയർ ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്, ഇതൊക്കെയാണ് വണ്ണസിന് തടസ്സമായിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് വണ്ണസിന്റെ ഒരു ക്വാളിറ്റീസ് കൂടെ തൊട്ട് റിസോൾവ് കോൺഫ്ലിക്ട്സ് സ്പൗസ് ക്വിക്കലി. പെട്ടെന്ന് ഭാര്യ പങ്കാളിയുമായിട്ട് പ്രശ്നമുണ്ടായ പെട്ടെന്ന് തീർക്കുന്നവരെ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. ഏബിൾ ടു ടോക്ക് അബൌട്ട് ദ തിങ്സ് ദാറ്റ് വി ഡിസഗ്രി, നമുക്ക് ഡിസഗ്രിമെന്റ് ഉള്ള കാര്യത്തെ കുറിച്ച് പങ്കാളിയുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഏബിൾ ടു എക്സ്പ്രസ് നെഗറ്റീവ് ഫീലിംഗ് ടു മൈ സ്പൗസ്, എന്റെ മനസ്സിൽ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായത് ശരിയായിട്ട് പ്രകടിപ്പിക്കാൻ, വഴക്കുണ്ടാക്കാതെ പ്രകടിപ്പിക്കാൻ അറിയാമോ? ട്രീറ്റ് മൈ സ്പൗസ് ആസ് കോ ഈക്വൽ, മറ്റ് ബാലൻസ് വർക്ക് ആൻഡ് ഹോം റെസ്പോൺസിബിലിറ്റി, കുടുംബത്തിലെ ഇവിടുത്തെ ചുമതലകളും ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. ക്ഷമിക്കാൻ ക്വിക്കാണോ? Spend quality time with the spouse. Want peace and cost at any cost. എങ്ങനെയും സമാധാനം ആകണമെന്നുള്ള ആഗ്രഹമുണ്ടോ? പിന്നെ സെക്ഷുവലി കമ്പാറ്റബിൾ ആണോ? റെഗുലർലി യൂസിങ് എൻകറേജിംഗ് വേർഡ്സ് ഉണ്ടോ? ഫോക്കസിംഗ് ഓൺ സ്പൗസ് പോസിറ്റീവ് ക്യാരക്ടറിലാണോ നെഗറ്റീവ് ക്യാരക്ടറിലാണോ ശ്രദ്ധിക്കുന്നത്? റെസ്പെക്ട് ക്വിക്ലി വെൻ ഐ ആം റോങ്. തെറ്റ് പറ്റിയ ക്ഷമ ചോദിക്കാനുള്ള മനസ്സുണ്ടോ? നമ്മളാരുടെ ഏഞ്ചൽസുമായിട്ടൊന്നും അല്ല ജീവിക്കുന്ന, മനുഷ്യരുമായിട്ടാ. അവരെല്ലാവർക്കും തെറ്റുപറ്റാൻ സാധ്യതയുള്ളവരാ. അപ്പൊ ക്ഷമിക്കാൻ മനസ്സില്ലാത്തവരും സഹിക്കാൻ മനസ്സില്ലാത്തവരെ കൊണ്ട് ഒരിക്കലും കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും രണ്ടിനുമുള്ള മനസ്സ് ആത്മീയതയുടെ ലക്ഷണം. തീർച്ചയായിട്ടും ഇത് നമുക്കുണ്ടാകുവാണെങ്കിൽ എന്താ പറ്റും? So growing in oneness, believe that unity is God's plan. Remember who brought you together. Change the way you think. Educate yourself about God's desire for unity in marriage. Learn from others. എന്ന് പറഞ്ഞാൽ നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് വെക്കുക. ഞാൻ ഇവിടെ നിർത്തുക. വേ ടു ഗ്രോ ഇൻ ഒന്ന്, വർഷിപ്പ് ടുഗദർ, റീഡ് ടുഗദർ, വോക്ക് ടുഗദർ, കുക്ക് ടുഗദർ, പ്ലേ ടുഗദർ, എക്സസൈസ് ടുഗദർ, ക്വാളിറ്റി ടൈം ടുഗദർ, അതുപോലെ തന്നെ ഇമോഷണൽ ഷെയറിംഗ് ടുഗദർ, ഇന്റലക്ച്വൽ കാര്യങ്ങളുള്ള ടുഗദർ, എസ്തെറ്റിക് കാര്യങ്ങളുള്ള ടുഗദർ, ഇങ്ങനെ ഹോബീസിൽ ടുഗദർനെസ്, ഇങ്ങനെ നമുക്ക് ഒത്തിരി കാര്യത്തിൽ. അതുപോലെ തന്നെ ഓപ്പൺനെസ്, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ പങ്കാളി അറിയാതെ എല്ലാം പറയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ പറയാൻ പറ്റാത്തതൊന്നും പറയാൻ കൊള്ളാത്തതൊന്നും പറയാൻ തോന്നാത്തതൊന്നും ഇൻ ബിറ്റ്വീൻ ഉണ്ടാവരുത്. എല്ലാം ഇപ്പം പകലത്തെ കാര്യം എല്ലാം പറയാൻ പറ്റില്ല, പക്ഷെ പറയാൻ കൊള്ളാത്തതൊന്നും പറയാൻ തോന്നാത്തതൊന്നും പറയാൻ പറ്റാത്തതൊന്നും ഇൻ ബിറ്റ്വീൻ ഉണ്ടാവരുത്. ആ ട്രാൻസ്പെറൻസി വേണം, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. സോ നമുക്ക് കൺക്ലൂഷനായിട്ട്, മോസ്റ്റ് വൈറ്റൽ ഫോർ ലവ് ആർ കൺസിഡറേഷൻ, കൈൻഡ്നസ്, തോട്ട്ഫുൾനെസ്, കൺസേൺ, ഇതൊക്കെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ സമയമില്ല. എക്സ്പ്രഷൻ ഓഫ് അഫക്ഷൻ, എംബ്രേസ് ഓഫ് അപ്രീസിയേഷൻ, അഡ്മിറേഷൻ, പ്രൈഡ് ഇല്ലായ്മയാണ്, കമ്പാനിയൻഷിപ്പ്, കോൺഫിഡൻസ്, ഫെയ്ത്ത്, പാർട്ണർഷിപ്പ്, ഇക്വാലിറ്റി, ഇന്റർഡിപ്പെൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുക വഴിയാണ് നമുക്ക് വണ്ണസ് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. ഇതിനൊക്കെ പ്രാക്ടിക്കൽ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയുക, സമയമില്ല. ഇറ്റ് ടേക്സ് ഒന്നൊന്നര മണിക്കൂറുണ്ടെങ്കിലേ പോകത്തുള്ളൂ. എന്നാൽ അവിടെ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, വണ്ണസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. വണ്ണസ് നിരന്തര ശ്രമവും ആത്മീയമായ വളർച്ചയോടൊപ്പമേ വണ്ണസ് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം വെച്ചിട്ടാണ് വണ്ണസ് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുക. അതിന് നിരന്തരമായ എഫേർട്ട് വേണം. ഒരുപോലല്ലാത്ത രണ്ടുപേര് ഈ സമയമില്ലാത്ത ലോകത്ത് വണ്ണസിന് വേണ്ടി എഫേർട്ട് എടുക്കുകയും ഞങ്ങൾ രണ്ടല്ല ഒന്നത്രേ ഒന്നെന്ന് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ നിലനിർത്തുകയും ചെയ്താൽ, നമ്മളെന്താ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പിരിയുന്ന ഈ ഒരു ഒന്നിച്ച് ജീവിക്കുന്ന പേരിൽ ഒരുമയില്ലാതെ ജീവിക്കുന്ന ഒരുത്തിരിയില്ലേ ആണോ? പക്ഷെ നിങ്ങൾ മേലാൽ രണ്ടല്ല ഒന്നത്രേ, ഒരുമയിൽ നിന്നുള്ള ഏത് അകൽച്ചയും എന്തുവാ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നുള്ള അകൽച്ചയ. നമ്മള് അകൽച്ച എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് രണ്ട് ലീഗലി ഡിവോഴ്സിനെ കുറിച്ച്, ലീഗൽ ഡിവോഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. വണ്ണസിൽ നിന്നുള്ള ഏത് അകൽച്ചയും എന്തുവാ ദൈവിക പദ്ധതിയിൽ നിന്നുള്ള അകൽച്ച ആണ്. എങ്കിൽ വണ്ണസ് എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാ. നിരന്തര ഒരു എഫേർട്ടും എഫേർട്ട് വേണ്ട ഒരു കാര്യമല്ലേ? പ്രാർത്ഥന വേണ്ട ഒരു കാര്യമല്ലേ? പരിഗണന വേണ്ട ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ച് ഇത്തരം ഒരു ലോകത്ത് നമുക്ക് ഇന്നത്തെ തിരക്കുള്ള, ഇവൻ ഇവിടെ മാത്രമല്ല അവിടെയായാലും തിരക്കുള്ള ലോകത്ത് വണ്ണസിന് സമയം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ. തീർച്ചയായിട്ടും ഒരാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെളിയിൽ പോവുക, ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും പങ്കാളിക്ക് കൊടുക്കുക, ഒരാഴ്ച ഒന്നിച്ച് ഫാമിലിയായിട്ട് വെളിയിൽ പോവുക, ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ട്രിപ്പെങ്കിലും ടൈം ടുഗദറായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ തീർച്ചയായിട്ടും വണ്ണസിനെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യും. കാശുണ്ടാക്കാൻ ചിലര് ഇതൊന്നും ചെയ്യത്തില്ല. കാശ് കൊണ്ട് എന്താ സാധനം വാങ്ങിക്കാൻ പറ്റും? കാശ് മാത്രമുള്ളവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും കാശുകൊണ്ടല്ല ജീവിതം ആസ്വദിക്കുന്നത്. ജീവിതം വണ്ണസ് ദൈവം ആഗ്രഹിക്കുന്ന വണ്ണസിലേക്ക് വളരുവാൻ ദൈവാത്മാവി വാക്കുകൾ മുഖാന്തരം. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഒന്നോ രണ്ടോ മിനിറ്റ്.